ഓക്കെ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓൺലൈനിലുള്ള ആരെങ്കിലും പറയാമോ? ക്ലിയർ ആണോ ഞാൻ
ആ
പറയുന്നത്?
കേക്കാം
കേൾക്കാം.
കേക്കാം.
ഓക്കെ, ഇപ്പൊ നമ്മൾ പാരബിൾസ് ഓഫ് ജീസസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, കഴിഞ്ഞ ആഴ്ചയിൽ വരാത്ത ആരൊക്കെയുള്ളത്? ഓൺലൈനിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ. ജബേസ്, ജോഹാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായിരുന്നോ? കേൾക്കാമോ ജബേസ്? ഓക്കെ, എഡ്വിന ബെനീറ്റ കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായിരുന്നു. എഡ്വിന ബെനീറ്റ കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായിരുന്നോ?
ഇല്ലായിരുന്നു.
എന്തുപറ്റി?
ഞങ്ങളാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ സ്കൂളിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു.
പോവാങ്കള്
ആ ഓക്കെ, വരാത്ത ആഴ്ചയിൽ പേരൻസിന്റെ അടുത്ത് പറയണം, വിളിച്ചു പറയാനായിട്ടെ. ഓക്കെ, നിങ്ങൾ ട്യൂഷനൊക്കെ പോകുമ്പം ചെല്ലുന്നില്ലെങ്കിൽ വിളിച്ചു പറയത്തില്ലേ? ട്യൂഷൻ ടീച്ചറിന്റെ അടുത്ത് പറയോ. പറയോ, അതേപോലെ പറയണം കേട്ടോ. വി ഷുഡ് ബി റെസ്പോൺസിബിൾ. നമ്മളില്ലെങ്കിൽ പിന്നെ ഫ്യൂച്ചറിലും നമ്മൾ ഇപ്പം ചർച്ചയിലുള്ള പല ആൾക്കാരുടെയും കൂട്ട് ഇറസ്പോൺസിബിൾ ആവും. സോ അത് നമ്മൾ നേരത്തെ തന്നെ പ്രാക്ടീസ് ചെയ്യണം. വന്നില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നേരത്തെ പറയണം വരുന്നില്ലെങ്കിൽ. ഓക്കെ, ബാക്കി എല്ലാവരും എല്ലാവരും അന്നേരം ഉണ്ടായിരുന്നല്ലോ. ഞാൻ ഞാൻ ഇത് ചോദിക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരാഴ്ചയിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ കേട്ടിട്ടുള്ളവരാണെങ്കിൽ ആൻസർ പറയണം, മിസ്സിംഗ് ആയിട്ടുള്ളവരാണെങ്കിൽ ആരുടെത്തേലും ചോദിക്കുകയോ അല്ലെങ്കിൽ റെക്കോർഡിംഗ് കേൾക്കുകയോ ചെയ്തിട്ട് അത് മനസ്സിലാക്കണം. ഓക്കെ, സോ അന്നേരം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ സീരിയസ് ആയിരിക്കണം. എല്ലാ കാര്യങ്ങളും നമ്മൾ സ്പിരിച്വൽ കാര്യങ്ങളിൽ ലൈറ്റ് ആയിട്ടും നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ സീരിയസ് ആയി പോരാ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ എത്ര 4 ക്ലാസ്സുകളോളം കഴിഞ്ഞ അല്ലേ? ഏതൊക്കെ പാരബിൾസ് ആയിരുന്നു നമ്മൾ പഠിച്ചത്? ഫസ്റ്റ് പാരബിൾ ഏതായിരുന്നു? പാരബിൾ ഓഫ് ലൈറ്റ്. സെക്കൻഡ് പാരബിൾ ഏതായിരുന്നു? തേർഡ് പാരബിൾ ഏതായിരുന്നു? എഡ്വിന ബെനീറ്റ ഓർമ്മയുണ്ടോ? തേർഡ് പാരബിൾ ഓക്കെ, വന്നാരെങ്കിലും പറയാം. തേർഡ് പാരബിൾ എന്തായിരുന്നു? തേർഡ് ആയിട്ട് നമ്മൾ പഠിച്ചു ഏതാ? ലോസ്റ്റ് ഷീപ്പ് ആയിരുന്നു തേർഡ് പാരബിൾ. ആ തേർഡ് പാരബിൾ ജൂസിനെയും ജെന്റൈൽസിനെയും പറ്റിയുള്ള 3 പാരബിൾസ് പഠിച്ചു അല്ലേ? ഫസ്റ്റ് പാരബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരുന്നു? ഏതാ? നോട്ട് എഴുതാറുണ്ടോ? ഒരു നോട്ട് എഴുതിക്കൊണ്ടുവരണേ, അന്നേരം എഴുതണം. നിങ്ങൾ ട്യൂഷനൊക്കെ പോകുമ്പോൾ നോട്ടൊക്കെ എടുക്കാറില്ലേ? അന്നേരം പറയുന്നത് ശ്രദ്ധിക്കാറില്ലേ? അന്നേരം നോട്ട്സ് എഴുതി വെച്ചിട്ട് ഏതാണെന്നുള്ളത് അടുത്ത ആഴ്ച ചോദിക്കും, പറയണം. ഓക്കെ, ഞാനീ പറയുന്നതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ബൈബിൾ ക്ലാസ്സിന് വരികയാണെങ്കിൽ യു ഷുഡ് ബി സീരിയസ്. ചുമ്മാതെ സമയം കളയാനായിട്ട് എനിക്കും ഇല്ല നിങ്ങൾക്കും ഇല്ല. ഓക്കെ, നേരെ പറയുന്നത് നിങ്ങൾ നോട്ട് എഴുതി വയ്ക്കുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മയിലിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, തേർഡ് പാരബിളിൽ 3 പാരബിൾ പഠിച്ചിരുന്നു ജൂസിനെയും ജെന്റൽസിനെയും പറ്റി. ഏതൊക്കെയായിരുന്നു 3 പാരബിൾ? 2 സൺസിന്റേത്, വർക്കേഴ്സിന്റെ വിനിയാർഡ്, പിന്നെ വെഡിങ് ഫീസ്റ്റ്. ഓക്കെ, കറക്റ്റ്. ചില ആൾക്കാർ നല്ല ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ, കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച പാരബിൾ എത്ര പാരബിൾ പഠിച്ചിരുന്നു? എത്ര പാരബിൾസ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു? ജൂബൽ 3 പാരബിൾ. ഏതൊക്കെയായിരുന്നു? ലോസ്റ്റ് ഷീപ്പ്, ലോസ്റ്റ് കോയിൻ, ലോസ്റ്റ് സൺ. കറക്റ്റ്. ഓക്കെ, കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ച 3 പാരബിള്, ലോസ്റ്റ് ഷീപ്പ്, ലോസ്റ്റ് കോയിൻ, ലോസ്റ്റ് സൺ. അത് എന്തിനെ പറ്റിയായിരുന്നു? എന്താ 3 പാരബിൾസും പറയ കാണിക്കുന്ന എന്താണ് ജീസസ് കൺവേ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്? ആ ഫസ്റ്റ് 2 പാരബിൾസ് എന്തിനെ പറ്റി പറയുന്നത്? നീയ കഴിഞ്ഞ ആഴ്ചയിൽ ഏതൊക്കെ പാരബിളാ പഠിച്ചേ? നമ്മൾ 3 പാരബിൾസ്, ഓക്കെ, എന്തൊക്കെയായിരുന്നു അതിന്റെ മെസ്സേജ്? വാട്ട് ജീസസ് വാസ് ട്രൈങ് ടു കൺവേ ത്രൂ ദിസ് 3 പാരബിൾസ്?
ഫസ്റ്റ് ഒരെണ്ണത്തില് ഒരു സിന്നർ ആണെങ്കിൽ ഡിപെൻഡൻസ് തൊട്ട് വരുന്നതിനെ പറ്റി,
ഓക്കെ,
സെക്കൻഡ് ഒരെണ്ണമാണെങ്കിൽ ചർച്ച് ആറിനു വേണ്ടി പ്രാർത്ഥിക്കും.
ഓക്കെ,
കഴിഞ്ഞ തേർഡ് ഒരെണ്ണം
നേരെ ഫസ്റ്റ് ടു പാരബിൾസ് റിലേഷൻ ലോസ്റ്റ് ആയത് റെസ്റ്റോർഡ് ആവുന്നതിനെയും, തേർഡ് പാരബിള് ഫെലോഷിപ്പ് ലോസ്റ്റ് ആയത് റെസ്റ്റോർഡ് ആവുന്നതിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചത് അല്ലെ. അതായത് ഇതാണ് മൂന്ന് പാരബിൾസിൽ നമ്മൾ മെയിൻ ആയിട്ടുള്ളത്. നേരെ തേർഡ് പാരബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് മനസ്സിലാവുന്നത്? നേരെ കാരണം എന്ന് പറഞ്ഞാൽ ആ ഫസ്റ്റ് ടു പാരബിളിൽ ജീസസ് പറഞ്ഞു ഒരു സിന്നർ റിപ്പെന്റ് ചെയ്യുമ്പോൾ ഹെവനിലുള്ള സന്തോഷത്തിനെ പറ്റി പറഞ്ഞു. തേർഡ് പാരബിളിൽ ഒരു ലോസ്റ്റ് സൺ ഇല്ലെങ്കിൽ ഫെലോഷിപ്പിൽ നിന്ന് സൺ ആയിരുന്നു വീട്ടിൽ നിന്ന് പോയ ആ സണ്ണ് തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷത്തിനെ പറ്റിയാണ് പറഞ്ഞത് അല്ലെ. നേരെ അതിൽ നമ്മൾ പറഞ്ഞ കാര്യം ചില കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ പറ്റും. നേരെ നമ്മൾ പറഞ്ഞു തേർഡ് പാരബിളിൽ എത്ര പേരെ ജീസസ് അതിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട്? How many people, how many type of people? Third parable. Three type. ആരൊക്കെയാണ്
ത്രീ?
അല്ല ഫാദർ സൺ, ഏത് ആരൊക്കെയാണ് അവർ റെപ്രസെന്റ് ചെയ്യുന്നത്? ഫാദർ റെപ്രസെന്റ് ചെയ്യുന്ന ആരെയാണ്, ഫസ്റ്റ് സൺ റെപ്രസെന്റ് ചെയ്യുന്ന ആരാണ്, സെക്കൻഡ് സൺ റെപ്രസെന്റ് ചെയ്യുന്ന ആരാണ്? ഞാനിതൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ചോദിക്കും. ഫാദർ ഗോഡനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ജൂബൽ ടു സെൻസ് ആരെയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നു? പാരസീസിനെ, പിന്നെ റിപ്പെന്റ് ചെയ്ത് തിരിച്ചു വരുന്ന സണ്ണിനെ അല്ലെ. അന്നേരം ഫാരസീസിനെ സിന്നേഴ്സിനെ എന്ന് വേണമെങ്കിൽ പറയാം, അവരെയാണ് ജനറലി പറയുന്നത്. ഓക്കെ, അന്നേരം തേർഡ് പാരബിളിൽ മൂന്ന് പേര് റെപ്രസെന്റ് ചെയ്യുന്നു. കാരണം തേർഡ് പാരബിളില് ഫാദറിന്റെ പ്രത്യേകതകൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് എന്തൊക്കെയായിരുന്നു ഫാദറിന്റെ പ്രത്യേകതകൾ? ഫാദർ ഈസ് എ ഡിഫറെന്റ് ഫ്രം ഓൾ അതർ എർത്ത്ലി ഫാദേഴ്സ്. എന്തൊക്കെയായിരുന്നു ഫാദറിന്റെ ഡിഫറൻസ്? എങ്ങനെയാണ് ഫാദർ ഡിഫറൻ്റ് ആവുന്നത്? എന്തൊക്കെയാണ് ഫാദറിന്റെ പ്രത്യേകത? എങ്ങനെയാണ് ഫാദർ ഡിഫറൻ്റ് ആവുന്നത്? കാര്യം എന്താ? എങ്ങനെയാണ് ആ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാദർ കൊടുക്കുന്ന ഫ്രീഡമാണ് അല്ലെ. ആ രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാദർ കൊടുക്കുന്ന ഫ്രീഡം ആണ്. രണ്ടാമത് നശിച്ചു പോകുന്നതിന്റെ പുറകെ പോകുന്നില്ല. ഫസ്റ്റ് ടു പാരബിൾസ് പോലെ ഫാദർ ഷെപ്പേർഡ് പോയതുപോലെ ലേഡി പോയതുപോലെ പുറകെ പോകുന്നില്ല, മറിച്ച് വെയിറ്റ് ചെയ്യാണ്. തേർഡാണ് ഏറ്റവും പ്രത്യേകത. എന്താണ് തിരിച്ചു വരുമ്പോ അക്സെപ്റ്റ് ചെയ്യുന്നു മാത്രമല്ല, ദേർ ഇസ് എ സെലിബ്രേഷൻ അല്ലെ. അതാണ് ആ മൂന്ന് വ്യത്യാസം. നേരം എന്താണത് കാണിക്കുന്നത്? നേരം സുവിശേഷം ഗോസ്പെൽ എന്ന് പറഞ്ഞാൽ കിങ്ഡം ഓഫ് ഗോഡിലോട്ടുള്ള ഇൻവിറ്റേഷനും നിർബന്ധമുള്ളതല്ല, അതേപോലെ തന്നെ ഒരാൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് അതിനുള്ള പോകാനായിട്ടുള്ള ഫ്രീഡം ഗോഡ് കൊടുക്കുന്നു. നേരെ ഈ പാരബിളിലെ പോയ സണ്ണ് എങ്ങോട്ടാണ് പോയത്? പോയ മകൻ ശരിക്കും വേൾഡിലോട്ടാണ് പോകുന്നത് അല്ലെ. ആ വേൾഡിലോട്ട് പോകാനായിട്ടുള്ള കാരണം എന്തായിരുന്നു അറിയാമോ? എന്തുകൊണ്ടാണ് ആ വേൾഡ് കൂടുതൽ എൻജോയ്മെന്റ് ആയിട്ട് ഈ സണ്ണിന് തോന്നിയത്? ഫാദറിന്റെ ഫെലോഷിപ്പ് എൻജോയ് ചെയ്യാഞ്ഞത് കൊണ്ടാണ് വേൾഡിലെ ഫെലോഷിപ്പ് അല്ലെങ്കിൽ വേൾഡിലെ ജോയ് ഏറ്റവും കൂടുതലായിട്ട് തോന്നുന്നത് അല്ലെ. നമുക്ക് എപ്പോഴും വേൾഡിലെ ജോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൻഫുൾ പ്രഷറാണ്. കാരണം വേൾഡിൽ തന്നെ ഗോഡ് അലോ ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും ഗോഡ് നമുക്കുണ്ട്. അത് നമുക്ക് എൻജോയ് ചെയ്യാം. അത് എപ്പിസോഡ്സിലൊക്കെ പറയുന്നുണ്ട്, ഗോഡ് അലോ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട് വേൾഡിൽ തന്നെ. അത് നമുക്ക് പ്രശ്നമില്ലാത്തതാണ്. പക്ഷെ ദേർ ആർ സം സിൻഫുൾ പ്ലഷേഴ്സ്, അത് നമ്മളെ നശിപ്പിക്കുന്നതാണ്. ആ സിൻഫുൾ പ്ലഷേഴ്സിലോട്ട് ആളുകൾ പോകാനുള്ള കാര്യം എന്താണ്? അവര് ആ റിയൽ പ്ലഷർ അവർക്ക് ഗോഡിന്റെ അടുത്തു നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ചർച്ച് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗോഡിന്റെ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് ഫോർ ദം ഇറ്റ് ഇസ് ബോറിംഗ്. അല്ലെങ്കിൽ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ആയതുകൊണ്ട് അവർക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റാത്ത ഗോഡ് ചെയ്യുന്നു. അവർ വേൾഡിലെ പ്ലഷേഴ്സിലോട്ട് പോകുന്നു. അതാണ് ആ ഫസ്റ്റ് സൺ ബാക്ക് സ്ലൈഡ് ചെയ്ത് പോകുന്നത് കാണിക്കുന്നത്. ഇത്തരം വേൾഡിലെ പ്ലഷേഴ്സിലോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വേൾഡിലെ പ്ലഷേഴ്സ് എന്താണ് കൊടുക്കുന്നത് ഒരാൾക്ക്? റിയൽ പ്ലഷർ ആണ് കൊടുക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത്? ഞാൻ പറഞ്ഞു ടെമ്പററി പ്ലഷർ ആണ്. മാത്രമല്ല വേറൊരു കാര്യം കൂടെ ഉണ്ട്. എന്താണ്? ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ. എന്താണ് വേൾഡിലെ പ്ലഷർ നമുക്ക് തരുന്നത്? ഇറ്റ്സ് ടെമ്പററി. ദെൻ വേജസ് ഓഫ് സിൻ ഈസ് അല്ലെ. അന്നേരം സിൻഫുൾ പ്രഷേഴ്സിലോട്ട് നമ്മൾ പോകുമ്പോൾ ആ സിൻഫുൾ പ്രഷേഴ്സ് ആദ്യം എന്ത് ചെയ്യുന്നത്? നമ്മുടെ ആരോഗ്യം ചിലപ്പോൾ നശിപ്പിക്കും അല്ലെ. ചിലപ്പോൾ നമ്മൾ പുക വലിക്കുകയോ ഇല്ലെങ്കിൽ ഡ്രഗ്സിലേക്ക് പോകുകയോ ഇല്ലെങ്കിൽ ലിക്യുർ, അങ്ങനെ വാട്ട് എവർ ഇറ്റ് ഇസ് വാട്ട് എവർ ദ സിൻഫുൾ പ്രഷേഴ്സ് ഇൻ ദ വേൾഡ് ദാറ്റ് വിൽ ഡിസ്ട്രോയ് ആ സ്പിരിച്വലി, അത് നമ്മളെ മെന്റലി ഡിസ്ട്രോയ് ചെയ്യും, നമ്മളെ ഫിസിക്കലി ഡിസ്ട്രോയ് ചെയ്യും. ആൻഡ് എറ്റേണൽ ഇറ്റ് വിൽ ബി ലോസ്റ്റ്. ഈവൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷമാണെങ്കിലും പിന്മാറ്റത്തിൽ പോയി കഴിഞ്ഞാൽ വി ക്യാൻ ബി ലോസ്റ്റ്. ഓക്കെ, അതാണ് അതിൽ സെക്കൻഡ് പാരബിളിൽ കൂടെ, സെക്കൻഡ് സ്റ്റാൻഡിൽ പോയതിൽ കൂടെ കാണിക്കുന്നത്. അല്ലെ, വേറെ അങ്ങനെ പോകാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ പോകാനുള്ള കാര്യം എന്താണ്, അവർക്ക് ഈ ഗോഡിന്റെ അടുത്തുള്ള ഫെലോഷിപ്പ് എന്റ് ചെയ്യും. അന്നേരം ഈ മോൻ പോയിട്ട് സിൻഫുൾ പ്രഷർ പോയിട്ട് അവസാനം എവിടം വരെ എത്തി? ലാസ്റ്റ് സ്റ്റേജ് എന്തായിരുന്നു അവന്റെ, എവിടം വരെ എത്തി? എവിടം വരെ എത്തി? ആ പിക്സിന്റെ, ഇതൊന്നും ഞാൻ പറഞ്ഞില്ലേ, മനസ്സിലാവുന്നില്ല, ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം. എന്താ മനസ്സിലാവത്തെന്ന് അറിയാം? എന്താ മനസ്സിലാവത്ത്? മനസ്സിലാവത്ത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പം പിഗിന്റെ, അതായത് വേൾഡിലെ പ്ലഷേഴ്സിനെ ആ പാരബിളിൽ കൂടെ കാണിക്കുന്നത് പിക്സിന്റെ ഫുഡായിട്ടാണ്. പിക്സിന്റെ ഫുഡിൽ എത്തിയിട്ട് പിക്സിന്റെ ഫുഡ് കിട്ടി അയാൾക്ക്, കിട്ടാതെ വന്നപ്പോ അയാൾക്ക് എന്തുണ്ടായി? അയാൾക്ക് മാനസാന്തരം. അവിടെ എന്താ പറഞ്ഞില്ലേ, ഹി കെയിം ബാക്ക് ടു സെൻസസ്. അന്നേരമാണ് ആ വ്യക്തി, അന്നേരം എന്തുകൊണ്ടാണ് ഈ ഫാദർ പുറകെ പോവാതിരുന്നത്? പുറകെ പോയിരുന്നെങ്കിൽ ഹി വിൽ നോട്ട് കം ബാക്ക് ടു സെൻസസ്. ആ സെൻസസിലോട്ട് തിരിച്ചു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. സെൻസസിലോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ അയാൾ എന്ത് ചെയ്തു? അവരെന്ത് ചെയ്തു? അവൻ റിപ്പന്റ് ചെയ്തു. റിപ്പന്റൻസ് എപ്പോഴും ഫോളോ ചെയ്യുന്നത്. റിപ്പന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ജസ്റ്റ് വാക്കുകൊണ്ട് പറയുന്നതല്ല. റിപ്പന്റൻസ് ലീഡ്സ് ടു ആൻ ആക്ഷൻ. എന്താണ് ഈ ലോസ്റ്റ് സണ്ണിന് എന്ത് ആക്ഷനിലോട്ടാ കൊണ്ടുവന്നത്? എന്ത് ചെയ്തു? എന്ത് ചെയ്തു ജൂബൽ? അവൻ എഴുന്നേറ്റ് ഓർക്ക പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ഇവിടെ നമ്മള് പിന്നെ തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്താ അവിടെ എഴുതിയിട്ടുണ്ട് ഇതൊക്കെ? എന്താ പറഞ്ഞിരിക്കുന്നത്? ഹി വെൻ ഹീ, അവൻ എഴുന്നേറ്റ് തിരിച്ചു പോയി. അങ്ങനെ ഫാദർ, അതാണ് റിപ്പന്റൻസിന്റെ ഒരു ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ എന്ത് ചെയ്തു? തിരിച്ചു വന്നപ്പോഴാണ് ശരിക്കുമുള്ള അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കാര്യം. ഇവൻ പോലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ ഇവൻ എക്സ്പെക്ട് ചെയ്ത എന്താണ്? തിരിച്ചു വന്നപ്പോ ഇവൻ മാക്സിമം എക്സ്പെക്ട് ചെയ്ത എന്താ? സം ആ ഫാദർ തള്ളിക്കളയുമെന്നാണോ? അങ്ങനെയാണ് പിന്നെ തിരിച്ചു വരേണ്ട കാര്യമായിട്ടുണ്ടോ? എന്താ അവിടെ എഴുതിയേക്കുന്നത്? വായിച്ചു വരും. ഞാൻ പറയുന്ന കാര്യങ്ങളല്ലോ, ഞാൻ പറയുന്ന കാര്യങ്ങള് വായിക്കണം തിരിച്ചു പോയിട്ട്. ഓക്കെ, ഇതൊന്നും വലിയ കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞു. എന്താണ് ഇവൻ എക്സ്പെക്ട് ചെയ്തത്? ആ സ്ലേവ് ആയിട്ടെങ്കിലും അക്സെപ്റ്റ് ചെയ്യുന്നു, അല്ലാതെ തള്ളിക്കളയുന്ന അവിടെ എഴുതിയിട്ടുണ്ടോ? തള്ളിക്കളയെങ്കിൽ പിന്നെ എന്താ വരുന്നത്? തള്ളിക്കളയെങ്കിൽ ഒരാൾ തിരിച്ചു വരും. ഒരു സ്ലേവായിട്ട് അക്സെപ്റ്റ് ചെയ്യുമെന്നാണ് എക്സ്പെക്ട് ചെയ്തത്. ദാറ്റ്സ് നാച്ചുറൽ അല്ലെ? ഇത്രയും നാളും എല്ലാം ശിക്ഷിപ്പിച്ചു എടുത്തിന് അറ്റ്ലീസ്റ്റ് ഒരു വേലക്കാരൻ്റെ കൂട്ടല്ലോ എക്സ്പെക്ട് ചെയ്ത് തിരിച്ചെടുക്കും എന്ന് വിചാരിച്ചു. പക്ഷെ എങ്ങനെയാണ് എക്സ്പെക്ട് തിരിച്ചു വന്നപ്പം ഫാദർ റിസീവ് ചെയ്തത്? എങ്ങനെയാണ്? സെലിബ്രേഷൻ, സെലിബ്രേഷൻ. അതൊരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഇവിടെയാണ് വേറൊരാള് പിക്ചറിലേക്ക് വരുന്നത്. ആരാണ് ആള്? വ്യക്തി തേർഡ് ഫാരിസി, ഇല്ലെങ്കിൽ ഫസ്റ്റ് സൺ. ഫസ്റ്റ് സണ്ണിന് എന്ത് തോന്നിയ നേരം ഈ സെലിബ്രേഷൻ ഒക്കെ കണ്ടപ്പോ? ഇഷ്ടപ്പെട്ടില്ല, വളരെ ദേഷ്യം തോന്നുന്നു. എന്തുകൊണ്ടാണ് ആ ഫസ്റ്റ് സണ്ണിന് അന്നേരം ദേഷ്യം തോന്നാൻ കാര്യം? അതുവരെ ആ വ്യക്തിക്ക് ദേഷ്യം തോന്നായിരുന്നത് എന്താണ്? ആ ഇത്രയും നാളായിട്ടും ഇവൻ ഈ പുറത്തുപോയി എൻജോയ് ചെയ്തവനെ ഫാദർ എക്സ്പെക്ട്, ഫാദർ റിസീവ് ചെയ്ത ആ രീതി ഇവന് ഇഷ്ടപ്പെട്ടില്ല. അന്നേരം നമ്മള് ഇതില് ആരുടെ കൂട്ടായിരിക്കണം? ഈ മൂന്ന് പേരില് ആരുടെ കൂട്ടാണ് നമ്മൾ ശരിക്കും? ഈ സെക്കൻഡ് അല്ലെങ്കിൽ മൂത്ത സണ്ണ്, മൂത്ത സണ്ണിന്റെ ശരിക്കുമുള്ള സ്വഭാവം പുറത്തു വന്നപ്പോഴാണ് സെലിബ്രേഷൻ കണ്ടത് അല്ലെ? സെലിബ്രേഷന്റെ കാരണം, ചുമ്മാ ഒരു സെലിബ്രേഷൻ അല്ല, ആ ലോസ്റ്റ് സൺ തിരിച്ചു വന്നത് കണ്ടിട്ട് ഫാദർ സെലിബ്രേറ്റ് ചെയ്യുന്നത് കണ്ടപ്പോ എന്ത് ചെയ്തു? ഈ മൂത്ത സണ്ണിന്റെ റിയൽ സ്വഭാവം പുറത്തു അല്ലേ? അന്നേരം നമ്മുടെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലാവുന്നത് എങ്ങനെയാണ്? നമ്മൾ ഇപ്പം നല്ല ചർച്ചിലുള്ള ചർച്ചിൽ നമ്മളിപ്പം ഈ ഒരു മൂത്ത സണ്ണിന്റെ കൂട്ടാണോ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? ഇല്ലെങ്കിൽ നമ്മളെന്നല്ല, ചർച്ചിലെ ഒരു വ്യക്തി, ഒരു മെമ്പർ, ഹൗ വി ക്യാൻ റെക്കഗ്നൈസ് ദാറ്റ് ഹി ഈസ് എൻ എൽഡർ ബ്രദർ ഓർ ലൈക്ക് എ ഫാദർ? എങ്ങനെ അറിയാം നമ്മളുടെ ക്യാരക്ടർ ഒരു ഫാദറിന്റെ കൂട്ടാണോ അതോ എൽഡർ സണ്ണിന്റെ കൂട്ടാണോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ജൂബൽ? ആ ഒരു ബാക്ക് സൈഡിൽ പോയ ഒരാൾ തിരിച്ചു വരുമ്പോ അറിയാം എന്താണ് ചർച്ചിലുള്ള ആൾക്കാരുടെ പലരുടെയും സ്വഭാവം. നമ്മളുടെ സ്വഭാവം അങ്ങനെ അറിയാം അല്ലേ? അങ്ങനെ തിരിച്ചു വരുന്ന ഒരാളെ ചർച്ച് വളരെ സന്തോഷത്തോടെ വളരെ സന്തോഷത്തോടെ റിസീവ് ചെയ്ത് അവനെ അവന് വേണ്ടിയിട്ട് പാർട്ടി കഴിക്കുമ്പോൾ ചർച്ചിലുള്ള ചില ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാകും. ഇല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന എൽഡർ സെൻസിൽ പ്രശ്നം, എൽഡർ സെൻസ് മുറുമുറുക്കാൻ തുടങ്ങാം. എന്തുകൊണ്ടാണ് ഈ അവൻ കമ്പയർ ചെയ്യാൻ തുടങ്ങും? അവൻ ഇവനെയും മറ്റവനെയും കൂടെ കമ്പയർ ചെയ്തിട്ട് പറയാണ് അവന് കൂടുതലായിട്ട്, അതാണ് കൂടുതലായിട്ട് പറയുന്നത്, അവനെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നു, എന്നെ ഇതുവരെ അതുപോലെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് അനുവദിച്ചില്ല. അതിന് ഈ ഫസ്റ്റ് സണ്ണു ആക്ച്വലി ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ആളാണ്. ഫസ്റ്റ് സൺ എന്ന് ചോദിച്ചാൽ മൂത്ത സൺ, മൂത്തമായ സ്പിരിച്വൽ ആണോ? എങ്ങനെ അറിയാം സ്പിരിച്വൽ അല്ല എന്നുള്ളത്? ആ അതിന് രണ്ടിന്റെ നടുക്കാണ് ഇവന്റെ. ഇവൻ ആണെങ്കിൽ ഈ ചർച്ചിലുണ്ട്, ഇല്ലെങ്കിൽ ഫാദറിന്റെ ഹൗസിലുണ്ട്. പക്ഷെ ആ ഫാദറിന്റെ ഹൗസിലുള്ള കാര്യം ഇവനും എൻജോയ് ചെയ്യുന്നില്ല. ഇവന്റെ ആഗ്രഹം എന്താണ്? ഇവന് വേൾഡ് പോയി എൻജോയ് ചെയ്യണമെന്നാണ് ആഗ്രഹം. അങ്ങനെയുള്ളവരുണ്ടോ? അല്ലെ, ചർച്ചിനകത്തുമാണ്, ചർച്ചിലുള്ള കാര്യം എൻജോയ് ചെയ്യുന്നുമില്ല, പുറത്തുള്ള കാര്യം എൻജോയ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ എന്താണ്, വീട്ടിലെ ചർച്ചിലെ ആൾക്കാര് ഇതുപോലെ വീട്ടിലെ പേരൻസ് ഒക്കെ കുറെ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്, അത് പറ്റുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ടോ? ഉണ്ടോ? നിങ്ങളെ ആൾക്കാരെ അറിയാമോ? നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? ഇല്ല. ഓ, നിങ്ങൾക്ക് ചർച്ചയൊക്കെ ഭയങ്കര എൻജോയ്മെന്റ് ആണ് അല്ലേ? അങ്ങനെയാണോ? അങ്ങനെ കുഴപ്പമില്ല. ഞാനൊക്കെ അങ്ങനൊന്നും അല്ലായിരുന്നു അല്ലെ. എനിക്ക് ചർച്ചിലെ കാര്യങ്ങളൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് വേൾഡിലെ കാര്യങ്ങൾ എൻജോയ് ചെയ്യണമെന്ന് കാര്യങ്ങളോ. പക്ഷെ പ്രശ്നമുണ്ട്. അതായത് എന്താണ്, ചർച്ചിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാരണം ഇങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർ എപ്പോഴാണ് വേൾഡിലെ കാര്യം എൻജോയ് ചെയ്യുന്നത്? എപ്പോഴാണ്? എപ്പോഴാ? നിങ്ങൾക്കൊന്നും അറിയാൻ വയ്യാത്തോ. എപ്പോഴാ ജോബീത? അല്ല, ഞാൻ ചോദിച്ചത് ഇവരുടെ സ്വഭാവം വഴി വരുന്നില്ല. ഇങ്ങനെ ഈ ഒരു ഭയങ്കര സ്ട്രഗിളിൽ നിൽക്കുന്നു, പുറത്തു പോയി എൻജോയ് ചെയ്യാൻ വേണം, ഈ കാര്യങ്ങള് റെസ്ട്രിക്ഷൻ കാരണം എൻജോയ് ചെയ്യാനും ഒക്കുന്നില്ല എന്നുള്ള ആൾക്കാര് എപ്പോഴാണ് പെട്ടെന്ന് എൻജോയ് ചെയ്യാൻ പോകുന്നത് വീട്ടിലെ കാര്യങ്ങള്? റെസ്ട്രിക്ഷൻസ് എപ്പൊ മാറുന്നു അപ്പം ഇവര് എൻജോയ് ചെയ്യാനായിട്ട് അല്ലെ റെസ്ട്രിക്ഷൻ. അതേസമയം റിയൽ ആയിട്ടും ഗോഡിന്റെ ഫെലോഷിപ്പ് എൻജോയ് ചെയ്യുന്ന ഒരാള് എവിടെ പോയാലും ഗോഡിന്റെ ഫെലോഷിപ്പിലായിരിക്കും അല്ലെ. അവർക്ക് ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാറിയാലും മാറിയില്ലായിരുന്നു. അതൊരു ഫസ്റ്റ് സണ്ണെങ്ങനെയാണ്, ഫസ്റ്റ് ആണ് അവിടെ തന്നെ നിന്നത്, അവനൊരു ചാൻസും കിട്ടിയില്ല. അതേപോലെ തന്നെ അവനെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാരണം അവിടെ നിൽക്കുകയായി. അവനും ആഗ്രഹം ഉണ്ടായിരുന്നു. നേരെ നമ്മൾ എങ്ങനെയുള്ള ആളായിരിക്കണം? നമ്മൾ ശരിക്കും റിയലി ഈ സെക്കൻഡ് സണ്ണിന്റെ, തിരിച്ചു വന്ന സണ്ണിന്റെ അന്നേരത്തെയുള്ള എൻജോയ്മെന്റ് നമ്മൾ എപ്പോഴും എൻജോയ് ചെയ്യണം ഗോഡിന്റെ പ്രസൻസിൽ. അപ്പോഴാകുമ്പോൾ നമുക്ക് എപ്പോഴും ആ സെക്യൂരിറ്റി ഉണ്ടാവും. നമ്മൾ ഒരിക്കലും വേൾഡിലെ പ്രഷേഴ്സിലേക്ക് പോകത്തില്ല. മനസ്സിലായോ? ഓക്കെ, അതായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത്. രണ്ട് സൺസിനെ പറ്റി പറഞ്ഞു, രണ്ട് ടൈപ്പ് ഉള്ള ആൾക്കാരെ പറ്റി. നമ്മൾ വേറൊരു പാരമ്പിലേക്ക് പോകാം. ഇവിടെയും ഈ പറഞ്ഞിരിക്കുന്ന പോലെ രണ്ട് ടൈപ്പ് ആൾക്കാരെ പറ്റിയുള്ള ഒരു പാരമ്പിള. മാത്യു ചാപ്റ്റർ 20, മാത്യു ചാപ്റ്റർ 20 ഈ പാരബിള് എല്ലാവരും വായിച്ചിട്ടുള്ളതാണ്. പാരബിൾ ലേബറേഴ്സ് ഇൻ ദ വൈൻയാർഡ്. ഇതൊരു വേറൊരു പാരബിൾ. ഇത് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? വായിക്കാത്ത ആൾക്കാരുണ്ടോ? എല്ലാം ഉണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യും, ഇല്ലെങ്കിൽ ഞാനിത് ജസ്റ്റ് ഇതിന്റെ കണ്ടന്റ് പറയും. എല്ലാവരും വായിച്ചിട്ടുണ്ടോ? ഓൺലൈനിലുള്ള എല്ലാവരും വായിച്ചിട്ടുണ്ടോ ഈ പാരബിൾ? മാത്യു ചാപ്റ്റർ 20 1-16 വരെയുള്ള പാരബിൾ എല്ലാവരും വായിച്ചിട്ടുള്ളവരാണ്. വായിച്ചിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ജെറൂഷ വായിച്ചിട്ടുണ്ടോ ഈ പാരബിൾ? വായിച്ചിട്ടുണ്ടോ അല്ലേ? എല്ലാവർക്കും അറിയാം ഈ പാരബിൾ. ഓക്കെ, സോ ഐ വിൽ ട്രൈ ടു എക്സ്പ്ലെയിൻ ദ പാരബിൾ. ഈ പാരബിളില് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇതും ഒരു കിങ്ഡം ഓഫ് ഗോഡ് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയാണ് ഈ പാരബിൾ പറയുന്നത്. ഒരു കിങ്ഡം ഓഫ് എങ്ങനെയാണ്? ഫോർ ദ കിങ്ഡം ഓഫ് ഹെവൻ ഈസ് ലൈക്ക് എ ലാൻഡ് ഓണർ ഹു വെന്റ് ഏർലി ഇൻ ദ മോർണിംഗ് ടു ഹയർ ലേബേഴ്സ് ഫോർ ഹിസ് വൈൻയാർഡ്. രാവിലെ ലേബേഴ്സിന്, ജോലിക്കാർക്ക് വേണ്ടിയിട്ട് പോകുന്ന ഒരു വൈൻയാർഡിന്റെ ഓണറാണ്. നിങ്ങൾ നാട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അറിയാം, ഇപ്പം രാവിലെ കുറെ ആൾക്കാർ നമ്മൾ ജോലിക്ക്, ഇപ്പൊ ജോലിക്കൊക്കെ ആൾക്കാർ എവിടെ നിന്നുള്ള, എവിടെ നിന്ന് വിളിക്കുന്ന അറിയാം? ഇപ്പൊ നമ്മുടെ നാട്ടിൽ ജോലിക്ക് വരുന്നവരെ എവിടെ നിന്നുള്ളവരെ അറിയാം? ബംഗാളികളാണ് അല്ലെ, ബംഗ്ലാദേശുകാരാ. ഈ ബംഗ്ലാദേശുകാരെ അത് കാണണമെങ്കിൽ നമ്മൾ ഇവിടെ പോകണം. ആ രാവിലെ പോയാൽ മതി. രാവിലെ പോകുമ്പോ ഇങ്ങനെ ആൾക്കാർ വഴിയിൽ ഇങ്ങനെ ജോലി അന്വേഷിച്ച് നിൽക്കുന്നവരെ കാണാം അല്ലെ. എന്നാലും അവരെ വിളിച്ചിട്ട് ആൾക്കാർ പോയി പറമ്പിൽ ജോലി ചെയ്യിക്കും, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യും. എന്നാലും ഈ ലാൻഡ് ഓണർക്ക്, ഈ വൈൻയാർഡിന്റെ ഓണർക്കും രാവിലെ അയാളുടെ വൈൻയാർഡിൽ പോയിട്ട് ജോലി ചെയ്യാനായിട്ട് ആൾക്കാരെ ആവശ്യമുണ്ട്. എന്നാലും അയാൾ രാവിലെ ഇറങ്ങിയപ്പം രാവിലെ ഏർലി മോർണിംഗിൽ കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. എന്നാലും അവര് വൈൻയാർഡിലെ ജോലിക്ക് വേണ്ടിയിട്ട് വിളിച്ചു. ഓക്കെ, എന്നാലും അവരുടെ അടുത്ത് എന്ത് പറഞ്ഞു? അവരുടെ അടുത്ത് എന്താ പറഞ്ഞു? ആദ്യത്തെ ആൾക്കാരുടെ അടുത്ത് എന്താ പറഞ്ഞു? നിങ്ങൾ വായിച്ചിട്ടുള്ള ആളോട് ചോദിക്കുക, എന്താ പറഞ്ഞു? സം നോക്കണമെന്നില്ല, വായിച്ചിട്ടുള്ള ആൾക്ക് പറയാമെന്നേ ഉള്ളൂ. വായിച്ചിട്ടുണ്ടോ പാരബിൾ? ആ വായിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ആദ്യത്തെ ആളുടെ അടുത്ത് പറഞ്ഞു? ആദ്യത്തെ കൂട്ടരുടെ അടുത്ത് പറഞ്ഞു ഒരു പൈസ എന്നാണ് എഴുതുന്നുണ്ടോ? ആ ബൈബിളിൽ ഒരു പൈസ എന്നാണ് എഴുതിയിരുന്നത്? വൺ പെന്നി എന്ന് പറഞ്ഞു
കഴിഞ്ഞാൽ
എന്നാൽ ചില ട്രാൻസ്ലേഷൻ ആയിരിക്കും വൺ സിൽവർ കോയിൻ അല്ലേ, വൺ സിൽവർ കോയിൻ ഓർ വൺ ദിനാറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡേയിൽ ഒരാളുടെ ഫുൾ വേജസ് ആണ് അല്ലെ. അന്നേരം അവര് ഒരു ദിനാറി അവരുടെ അടുത്ത് നിറഞ്ഞിരിക്കുന്നത് അവരുടെ എഗ്രിമെന്റിൽ എത്തിയിട്ടാണ് അവരെ വിളിച്ചതെന്ന് പറഞ്ഞത് അല്ലെ. സോ അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ദിവസത്തേക്ക് ഓരോ വെള്ളിക്കാശ് പറഞ്ഞു ഒത്തിട്ട് അവരെ മുമ്പിൽ തിരുത്തോട്ടത്തിലോട്ട് അയച്ചു. അന്നേരം ഫസ്റ്റ് ആൾക്കാരെ വിളിച്ചിട്ട് അവരുടെ അടുത്തൊരു സാലറി എഗ്രി ചെയ്തു, അവർ ഡിസേർവ് ചെയ്യുന്ന സാലറി മാക്സിമം സാലറി അവർക്ക് കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങളെ ജോലിക്ക് വിടുന്നു. പിന്നെ പല ടൈമിലായിട്ട് ആൾക്കാരെ നേരെ തേർഡ് അവർ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ഒരു ടൈം അനുസരിച്ച് അവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് അവർ അങ്ങനെയാണ് കൊടുക്കുന്നത്. എന്നിട്ട് തേർഡ് അവറിലേക്ക് പോയി, സിക്സ്ത് അവറിൽ പോയി, നയൻത് അവറിൽ പോയി, മൂന്ന് കൂട്ടരും. അന്നേരം ആദ്യത്തെ ആൾക്കാർക്ക് ഒരു സാലറി എഗ്രി ചെയ്തു പറഞ്ഞു. അടുത്ത മൂന്ന് കൂട്ടരെടുത്ത് എന്തോ പറയുന്നത് ഈ വൈൻയാർഡിന്റെ ഓണർ അല്ല, അടുത്ത തേർഡ് അവറിൽ പോയി, സിക്സ് അവറിൽ പോയി, നയൻത് അവർ പോയി, അങ്ങനെ മൂന്നാം കുറിച്ച് പറഞ്ഞു. പക്ഷെ മൂന്നാം മേന് നേരത്ത് പുറപ്പെട്ടു, മറ്റേ ചന്തയിൽ മേനക്കെട്ട് നിൽക്കുന്നു കണ്ടു. നിങ്ങൾ മുണ്ടിരിത്തോട്ടത്തിൽ പോയി ന്യായമായി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ആറാം മണി നേരത്തും ഒമ്പതാം മണി നേരത്തും ഇങ്ങനെ തേർഡ് സിക്സ് നയൻത് അല്ലേ, മൂന്ന് ടൈം പോയില്ലേ, കറക്റ്റ് അല്ലേ? ഓക്കെ, അങ്ങനെ നിങ്ങളുടെ ബൈബിൾ എഴുതിയിരിക്കുന്ന തേർഡ് അവർ, എന്റെ ബൈബിൾ എഴുതിയിരിക്കുന്നത് ആദ്യം ഓരോ വെള്ളിക്കാശ് പറഞ്ഞവരെ മുന്തിരിത്തോട്ടത്തിൽ അയച്ചു. വേഴ്സ് ത്രീ പറഞ്ഞിരിക്കുന്നത് മൂന്നാം മണി നേരത്ത് പുറപ്പെട്ടു, തേർഡ് അവർ പോയി സ്റ്റാൻഡ് ലൈനിലായിട്ടിരിക്കുന്നവരെ കണ്ടു. പിന്നെ അവരുടെ എന്താ പറഞ്ഞിരിക്കുന്നത് അടുത്തത് പറഞ്ഞു, സിക്സ് അവർ പോയി, പിന്നെ നയൻത് അവർ പോയി, പിന്നെ ലെവൻത് അവർ പോയി അല്ലെ. അന്നേരം എത്ര ടൈം പോയി? നാല് വട്ടം. അന്നേരം ആദ്യത്തെ ഏറ്റവും ഏർലി മോർണിംഗ് പോയി, ഏർലി മോർണിംഗ് പോയടുത്ത് എഗ്രി ചെയ്തിരുന്നു ഒരു വെള്ളിക്കാശ് ഇല്ലെങ്കിൽ ഒരു ദിനാറ് ഒരു ദിവസം വേജസ്. അടുത്ത മൂന്നാൾക്കാരുടെ അടുത്ത് എന്താണ് പറഞ്ഞത്? ആ വൈനാട് ഫെയർ വേജസ് തരാന്ന് പറഞ്ഞു. സോ അങ്ങനല്ലേ പറഞ്ഞത്, കറക്റ്റ് അല്ലേ? ഞാൻ പറയുന്നത് നോക്കണം, ഫെയർ വേജസ് തരാന്ന് പറഞ്ഞു. ആ വേർത്ത വേജസ് അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഫെയർ വേജസ് പറഞ്ഞു. ലെവൻത് അവർ ചെന്നപ്പം കുറെ ആൾക്കാർ അവിടെ നിൽക്കുന്നത്, അവരെന്താ അവിടെ നിൽക്കുന്നത്, അവരതിനെ അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ പണിയൊന്നും ചെയ്യാതെ അവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. എന്നാലും അവരെന്തോ ആൻസർ പറയുന്നത്, എന്താ അവര് ജൂവൽ അവരെന്താ വെറുതെ പണിയൊന്നും ചെയ്യാതെ അവിടെ നിൽക്കുന്നതിന്റെ. ലെവൻത് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസം 12 മണിക്കൂറിന്റെ ലാസ്റ്റ് അവർ, ലാസ്റ്റ് അവറിൽ അവരവിടെ നിൽക്കുന്നതിന്റെ കാര്യം എന്താ? എന്താ അവരൊരു പണിയും ചെയ്യാതെ നിൽക്കുന്നത്? ഓൺലൈനിലുള്ള ആൾക്കാർക്ക് പറയാമോ എന്തുകൊണ്ടാണ് അവര് പണിയൊന്നും ചെയ്യാതെ നിൽക്കുന്നത്? എന്താണ്?
അവരെ ഹയർ ചെയ്തില്ല ആരും.
ആ അവരെ ആരും ഹയർ ചെയ്തില്ല. എന്നാലും അവരെ ആരും ഹയർ ചെയ്തില്ല. 11 മണി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിന്ന ഒരു കൂട്ടരെ ഒരാൾ ഹയർ ചെയ്യാതിരുന്നതിന്റെ കാര്യം എന്താ? വാട്ട് കുഡ് ബി ദ റീസൺ?
അവർക്ക് പണി അത്ര അറിയത്തില്ല.
ആ അന്നേരം പണി അറിയാൻ വയ്യാത്ത ആൾക്കാരെയാണ് ആരും വിളിക്കാത്തത്. അന്നേരം ആദ്യം വിളിച്ച് ഏർലി മോർണിംഗിൽ പോയി നിൽക്കുന്ന ആൾക്കാരെന്താണ് ഭയങ്കര നല്ല പണി അറിയാവുന്നത്, അവരെ അതുകൊണ്ടാണ് അവരടുത്ത് വേജസ് സെക്യൂർ ചെയ്തത്. നേരെ ലാസ്റ്റ് അവർ വരെ 11 മണിക്കൂർ വരെ നിന്ന ആൾക്കാർക്ക് ഒരു പണി അറിയാൻ വയ്യാത്ത, പണി അറിയാൻ വയ്യാത്ത ഒന്നും പണി അറിയാൻ വയ്യാത്ത അവരടുത്ത് പറഞ്ഞു. എന്ത് പറഞ്ഞു? അവരടുത്ത് എത്ര കൊടുക്കാന്ന് പറഞ്ഞു? സെയിം ആണോ പറഞ്ഞു? ജസ്റ്റിസോട് കൊടുക്കാന്ന് പറഞ്ഞു. അതിലും സാമിന്റെ ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ നോക്കും എന്ത് എഴുതിയിരുന്നു. ലാസ്റ്റ് 11 മണിക്ക് ലെവൻത് അവറിൽ പോകുന്ന ഒരിടത്തോ അങ്ങനെ എഴുതിയിട്ടുണ്ടോ? വേഴ്സ് സിക്സ് അല്ലേ, വേഴ്സ് സെവൻ ആ അങ്ങനെ എഴുതിയിരിക്കുന്നു. സാമ്പിൾ പേപ്പർ എഴുതിയിട്ടുണ്ട്, ഞാൻ ചില ട്രാൻസ്ലേഷൻ ഉണ്ടോ എന്ന് അറിയണ്ട. വേഴ്സ് സെവൻ, വേഴ്സ് സെവൻ വായിച്ചേ. അങ്ങനെ എഴുതിട്ടുണ്ടോ? ഓക്കെ, അങ്ങനെ അങ്ങനെ ഇല്ല ബൈബിളിൽ ശരിക്കുള്ള ട്രാൻസ്ലേഷൻ. ഏതാ ട്രാൻസ്ലേഷൻ? ഇല്ല, അങ്ങനത്തെ സെവൻത് വേഴ്സിൽ അങ്ങനെ ഇല്ല. ആക്ച്വലി അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്, ബിക്കോസ് നോബഡി ഹൈ അവിടെ പറഞ്ഞിരിക്കുന്നത് you go to the vineyard, athrayullu athrayezhuthu. ഞങ്ങളുണ്ടോ? ഓക്കെ, ചില ബൈബിളിൽ അങ്ങനെ ഉണ്ടല്ലേ, പക്ഷെ ചാരന്റെ ബൈബിളിൽ ഇല്ല. അത്രയേ ഉള്ളൂ. ഓക്കെ, എനിവേ അങ്ങനെ രണ്ട് ട്രാൻസ്ലേഷൻ ഉണ്ടെങ്കിൽ എങ്ങനെയായാലും അതിന്റെ കറക്ഷൻ പിന്നെ നോക്കാം. എനിവേ ലാസ്റ്റിൽ ഒരാളുണ്ടത്ത് അവർ ഒരു പണി അറിയാൻ വയ്യാത്ത ആൾക്കാരെ വയനാട്ടിലോട്ട് വിട്ടു. ഓക്കെ, എന്നിട്ട് പിന്നീടാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ വേജസ് കൊടുക്കാനായിട്ട് വൈകുന്നേരം ആയപ്പോൾ വേജസ് കൊടുക്കാനായിട്ട് വന്നു. വേജസ് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ആർക്കാണ് ആദ്യത്തെ വേജസ് കൊടുത്തത്? ലാസ്റ്റ് വന്ന ആൾക്കാർക്ക് എത്ര കൊടുത്തു? 1 സിൽവർ കോയിൻ കൊടുത്തു. ആ 1 സിൽവർ കോയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫുൾ ഡേയുടെ വേജാണ്. നേരെ ലാസ്റ്റ് 1 മണിക്കൂർ വർക്ക് ചെയ്ത ആൾക്ക് എത്ര കൊടുത്തു? ഒരു ഫുൾ ഡേയുടെ വേജസ് കൊടുത്തു. സോ നാച്ചുറലി ഒരു ദിവസത്തെ വേജസ് കൊടുത്തു. എന്നാൽ നാച്ചുറലി ബാക്കിയുള്ളവർക്ക് എത്ര കൊടുക്കണം? എത്ര കൊടുക്കണം? ബാക്കിയുള്ളവർക്ക് 1 സിൽവർ കോയിൻ കൊടുത്താൽ മതി. അങ്ങനെയാണ്, അതൊരു റൈറ്റ് കാര്യമാണ്. നേരെ ബാക്കിയുള്ളവർ നാച്ചുറലി എന്ത് എക്സ്പീരിയൻസ്? നേരെ ആദ്യം അവർ നോക്കി, അവർ പറഞ്ഞ അവർക്ക് മനസ്സിലായി, അവർ കണ്ടു ഈ ഒരു 1 സിൽവർ കോയിൻ കൊടുത്തു വരും. നേരം ആദ്യം രാവിലെ വന്ന് പണി ചെയ്തവർ അന്നേരം അവരുടെ മനസ്സിൽ എന്താണ്? അവർ കാൽക്കുലേറ്റ് ചെയ്തു. അന്നേരം അവരുടെ കാൽക്കുലേഷൻ അനുസരിച്ച് അവർക്ക് എത്ര കിട്ടണം? 3 ആണോ? 1 മണിക്കൂർ വർക്ക് ചെയ്തവർക്ക് 1 സിൽവർ കോയിൻ കൊടുത്തു. അപ്പൊ 12 മണിക്കൂർ വർക്ക് ചെയ്യുന്നവർക്ക് എത്ര സിൽവർ കോയിൻ? 12 സിൽവർ കോയിൻ കിട്ടണ്ടേ? എന്നിട്ട് അവർ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തു അല്ലെ, കണക്ക് കൂട്ടി. ഓക്കെ, 1, 2, 3 12 സിൽവർ കോയിൻ ഇവർ എക്സ്പെക്ട് ചെയ്തു. കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ കണക്ക്? 12ാമത്തെ ഫസ്റ്റ് ആർക്കൊന്നും അവരെയും വിളിച്ചിട്ട് അവർക്കും സാലറി കൊടുത്തു. സാലറി കൊടുത്തപ്പോ അവരെന്ത് ചെയ്തു? അവർ എണ്ണി നോക്കി. എണ്ണി 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 വന്നപ്പോ എത്ര ഉണ്ട്? 1 സിൽവർ കോയിൻ. കറക്റ്റ് അല്ലേ? എന്നിട്ട് എത്ര അവർക്ക് കിട്ടണ്ടേ? 12 സിൽവർ കോയിൻ കിട്ടേണ്ട ആൾക്കാർക്ക് 1 സിൽവർ കോയിൻ കിട്ടിയെന്നാണ് അവർ പറയുന്നത് അല്ലെ. നാച്ചുറലി അവരെന്ത് പറയും, എന്ത് ചെയ്യും? മർമറ് ചെയ്യും, ഗ്രംബിൾ ചെയ്യും അല്ലെ. ഗ്രംബിൾ ചെയ്യും. എന്നിട്ട് അവരെന്ത് ചെയ്തു? ഗ്രംബിൾ ചെയ്തു. അങ്ങനെ എഴുതിയിട്ടുണ്ടോ? എന്ത് എഴുതിയിരിക്കുന്നു? ആ, അതെ, ഗ്രംബിൾ എഗെയിൻസ്റ്റ് ദ എംപ്ലോയർ അല്ലെ. അവര് പറഞ്ഞ എത്രാമത്തെ വേഴ്സിലാണ് എഴുതിയിരിക്കുന്നത്? അവർ ഗ്രംബിള് ചെയ്യുമ്പോ അവർ ആക്ച്വലി വട്ട് ഇസ് ദേർ ടെല്ലിംഗ്? ഇവർ എന്താണ് പറയുന്നത്? അല്ല, അവര് ഇൻഡയറക്ട്ലി ഓർ ഡയറക്ട്ലി പറയുന്ന എന്താണ്? ദിസ് ഇസ് നോട്ട് ഫെയർ അല്ലെ. ദിസ് ഇസ് നോട്ട് ഫെയർ. ഇറ്റ്സ് നോട്ട് ഫെയർ. നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇറ്റ്സ് നോട്ട് ഫെയർ പറഞ്ഞിട്ടുണ്ടോ? ജോഷ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുള്ളൂ. വെൻ എപ്പോഴാ പറഞ്ഞിട്ടുള്ളൂ ഇറ്റ്സ് നോട്ട് ഫെയർ? എന്തിനാ പറഞ്ഞിട്ടുള്ളൂ? എന്ത് സാം പറഞ്ഞിട്ടുണ്ടോ? ഫൗൾ ഇറ്റ്സ് നോട്ട് ഫെയർ എന്ന് പറയാം. ആ കളിക്കുമ്പോൾ മാത്രമേ പറയാറുള്ളൂ. നിങ്ങൾ പേരൻസിന് പറഞ്ഞിട്ടുണ്ടോ ഇറ്റ്സ് നോട്ട് ഫെയർ? എന്തുകൊണ്ട് എപ്പോഴാ പറഞ്ഞിട്ടുള്ളത്? എപ്പോഴാ പറഞ്ഞിട്ടുള്ളത് ഇറ്റ്സ് നോട്ട് ഫെയർ? നൗ വെൻ വി ഗ്രംബിൾ, വാട്ട് വി ആർ ടെല്ലിംഗ് ഇറ്റ്സ് നോട്ട് ഫെയർ. യു ആർ നോട്ട് ട്രീറ്റഡ് മീ ഫെയർലി. ഇറ്റ്സ് നോട്ട് ഫെയർ എന്ന് പറയുമ്പോൾ എന്താണ് ആക്ച്വലി നമ്മൾ പറയുന്നത്? ഐ ഡിസേർവ് മോർ അല്ലെ. ഞാൻ ഡിസേർവ് ചെയ്യുന്നുണ്ട്, ഇത് കൂടുതൽ ഞാൻ ഡിസേർവ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇസ് ഇറ്റ് ഫെയർ ഓർ നോട്ട് ഫെയർ? ഈ കേസിൽ ഫെയർ ആണ്. എങ്ങനെ? ഓക്കെ, ഞാൻ ചോദിക്കാം, നിങ്ങളുടെ അടുത്ത് ഒരാള് നിങ്ങളുടെ വീട്ടിലെ പേരൻസ് പറയാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മുറിയൊക്കെ തൂത്ത് വൃത്തിയാക്കിയിടുക, വൈകുന്നേരം വരുമ്പോ ഞാൻ നിങ്ങൾക്ക് 10 ചോക്ലേറ്റ് തരാന്ന് പറയാം. ഓക്കെ, ഇല്ലേ, 10 ചോക്ലേറ്റ്, എത്ര ചോക്ലേറ്റ്? 5 ചോക്ലേറ്റ് തരാന്ന് പറയാം. ഓക്കെ, ഞാൻ വൈകുന്നേരം വന്നപ്പം 5 ചോക്ലേറ്റിന് പകരം 10 ചോക്ലേറ്റ് വന്നു. ഓക്കെ, 5 ചോക്ലേറ്റ് ഈ ക്ലീൻ ചെയ്ത് ആർക്ക് കൊടുക്കും? വേറെ വീട്ടിൽ അതേപോലെ തന്നെ ഒരു ബ്രദറോ സിസ്റ്ററോ ഉണ്ട്, ഒരു പണിയും ചെയ്യാതെ വൈകുന്നേരം വരെ ആ ആൾക്കും 5 ചോക്ലേറ്റ് കൊടുക്കും. അപ്പൊ നിങ്ങൾ എന്ത് പറയും? ഇറ്റ്സ് നോട്ട് ഫെയർ എന്ന് പറയാം. നേരം ഈ പറയുന്ന കേസിൽ എങ്ങനെ അത് ഫെയർ ആവുന്നത്? അത് തന്നെ എല്ലാവരും ചെയ്ത്. ഇസ് ഇറ്റ് ഫെയർ ഓർ നോട്ട് ഫെയർ? എന്താണ് ഫെയർ? എന്ത് ജെറുഷ, ജെറുഷ എന്താ പറയുന്നത്? അൺഫെയർ ആണ് അല്ലെ? അൺഫെയർ ആണോ ഫെയർ ആണോ? അതേ കാര്യമാണ് അവരും പറയുന്നത്. അവർ പറയുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം. അവരെന്ത് പറഞ്ഞിരിക്കുന്നത്? അവർ പറയുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം പണിഞ്ഞ ഞങ്ങളുടെ അടുത്ത് ഈ ഒരു നേരം 1 മണിക്കൂർ പണിഞ്ഞ ഞങ്ങൾ രണ്ടുപേരും ഈക്വലാക്കി എന്നുള്ളതാണ് അവർ പറഞ്ഞത് അല്ലെ. അവർ പറയുന്ന കാര്യമൊന്നുമില്ലേ? ഇവര് എന്താണ് ഇവര് എന്നാലും ഇത് ഫെയർ ആണോ, ഫെയർ ആണോ, അൺഫെയർ ആണോ ചോദിച്ചാൽ എന്താ പറയുന്നത്? യെസ്, അവരടുത്ത് പറഞ്ഞായിരുന്നു. അന്നേരം നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ ജോലി പറയുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലേ? അന്നേരം അങ്ങനെ നിങ്ങൾ പറയുന്നത് ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം. സാധാരണ ഗതി എല്ലാവരും പറയും ഇങ്ങനെ അൺഫെയർ ആണ്, പക്ഷെ ഇത് ഫെയർ ആണ്. കാര്യം എന്താണ്? അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, പുള്ളി പറയുന്നുണ്ട്, അലോൺ പറയാണ്, ഞാൻ ബട്ട് ഹി ആൻസേർഡ് എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഫ്രണ്ട് ഐ ആം നോട്ട് അൺഫെയർ ടു, എന്ത് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ബൈബിളിൽ എന്ത്, വേഴ്സ് 30, എന്താ, ഐ ഡിഡ് ഐ ആം ബീങ് ഫെയർ ടു യു. നേരെ ഐ ആം ബീങ് ഫെയർ ടു യു എന്ന് പറയുമ്പോ മറ്റവർ എന്താണ് ആക്ച്വലി പറഞ്ഞത്, മറ്റവർ പറയാണ് യു ആർ അൺഫെയർ, നേരെ ഇയാൾ പറയാണ് നോ ഐ ആം ബീങ് ഫെയർ ടു യു. വൈ, കാര്യം എന്താണ്, അവിടെ പറഞ്ഞിട്ടുണ്ട് ഡിഡ് യു എഗ്രി വിത്ത് മീ ഫോർ എ ദിനാർ. യുവൻ ചോദിക്കുകയാണ് പറഞ്ഞാൽ നിങ്ങൾ എഗ്രി, നിങ്ങൾ ഡിമാൻഡ് ചെയ്തതാണ് ഒരു ദിനാർ അല്ലെ, നിങ്ങൾ പറഞ്ഞ സാലറി നിങ്ങൾക്ക് തന്നതോടുകൂടി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫെയർ ആണ്. പിന്നെ എന്താണ് നിങ്ങളുടെ പ്രശ്നം, അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട് വാട്ട് ഈസ് ദർ പ്രോബ്ലം, അടുത്ത വാക്യം എന്ത് പറഞ്ഞു, എന്താ പ്രശ്നം ഇവരുടെ, എന്താ അവിടെ എഴുതിയിട്ടുണ്ട്, എന്താ അവരുടെ പ്രശ്നം, എന്താ എഴുതിയിരിക്കുന്നത്, എന്താണ് ഓൺലൈനിലുള്ളവർ പറയാം, എന്തായിരുന്നു ആൾക്കാരുടെ പ്രശ്നം, വാട്ട് വാസ് ദയർ പ്രോബ്ലം, ഈ ഓണർ അൺഫെയർ ആയതാണോ പ്രശ്നം, അതോ വേറെന്തെങ്കിലും ആണോ പ്രശ്നം ഇവരുടെ മർമറിങ്ങിന്റെ, അല്ല അവിടെ അവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് അവിടെ നിങ്ങളുടെ ബൈബിളിൽ എഴുതിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. വേഴ്സ് 15 and 16 വായിക്കാവും, വേഴ്സ് 15 and 16 വായിച്ചേ.
Don't I have the right to do as I wish with my own money, or are you jealous because I am generous?
Okay, and okay, okay. Then what is the other question? They are jealous. 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 They are jealous. Alle. അവര് ജലസി ജലസ് ആയതുകൊണ്ടാണ് പ്രശ്നം, അന്നേരം അൺഫെയർ ആയതുകൊണ്ടല്ല, ഓണർ ഫെയർ ആണെങ്കിലും ദേ ആർ ജലസ്. എന്താണ് അവരുടെ കാര്യം, എന്താണ് അവര് എങ്ങോട്ടാ നോക്കിയത്, അവരുടെ കയ്യിൽ എത്രയാണ് അവർക്ക് കിട്ടിയെന്നുള്ളത് നോക്കിയ മറ്റുള്ളവരുടെ കയ്യിൽ എത്രയാണ് കൊടുക്കുന്നത്. അന്നേരം മറ്റുള്ളവരുടെ കാര്യം നോക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, ജലസ് ഉണ്ടാവും. ജലസ് ആവുമ്പോൾ നമ്മൾ എന്ത് പറയും, എന്ത് ചെയ്യും, നമ്മൾ ഗ്രംബിൾ ചെയ്യും. നമ്മൾ ഗ്രംബിൾ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്, യു ആർ നോട്ട് ഫെയർ. ആരുടെ അടുത്ത് പറയുന്നത്, ലിങ്ക് ടു ഗോഡ്, യു ആർ നോട്ട് ഫെയർ അല്ലെ. പക്ഷെ നമുക്ക് ഡിസേർവ് ചെയ്ത് നമുക്ക് കിട്ടിയോ, കിട്ടി. പക്ഷെ യു ആർ ഗ്രംബ്ലിംഗ് ടുവേർഡ്സ് ഗോഡ് ആൻഡ് ടെല്ലിംഗ് യു ആർ നോട്ട് ഫെയർ. വൈ, യു ആർ ലുക്കിംഗ് ടു അതർ പീപ്പിൾ. ശരി, എന്താണ് ഇൻ കൺക്ലൂഷൻ ജീസസ് ഈ പാരബിൾ കൂടെ പറയാനായിട്ട് ട്രൈ ചെയ്യുന്നതായിരുന്നു. ഓക്കെ, ഇത് നിങ്ങൾക്ക് പറയാമോ, എന്താണ് ജൂബൽ, വട്ട് Jesus was trying to convey through this message. ലാസ്റ്റ് വരുന്നവൻ ഫസ്റ്റ് ആവും എന്നുള്ളത് അവസാനം ജീസസ് പറയുന്നു, അതിൽ പറയുന്നു. പക്ഷെ അതിനേക്കാൾ കൂടുതൽ അതിൽ കൂടെ ജീസസ് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, എന്താണ്, അല്ല ഞാൻ ഈ പറഞ്ഞ കഴിഞ്ഞ കാര്യങ്ങളിൽ നിന്നാണ് ഇത്രയും പറഞ്ഞിരുന്നു, ഞാൻ പറയാതെ ബാക്കിയുള്ള കാര്യങ്ങളിൽ നിന്ന് ജീസസ് പറഞ്ഞ കാര്യമാണ് ഞാൻ ഇത്രയും പറഞ്ഞു. എന്താ, ജലസി പാടില്ല എന്നുള്ളത് കറക്റ്റ്, അത് ഒന്ന് ഒരു രീതി കറക്റ്റ്. വേറൊരു കാര്യം കൂടെ ഉണ്ട്, വാട്ട് ഈസ് ഗോഡിന്റെ ഒരു ക്യാരക്ടർ അവിടെ, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കറക്റ്റാണ്. പക്ഷെ ഗോഡിന്റെ ഒരു ക്യാരക്ടർ അതിൽ കൂടെ പറഞ്ഞു, എന്താണ്, ഗോഡ് ഈസ് ജനറസ്. കറക്റ്റ്, ഗോഡ് ഈസ് നോട്ട് ജനറസ് ടു ഓൾ. ഗോഡ് ജനറസ് അല്ലായിരുന്നു എല്ലായിടത്തും, ഗോഡ് ഈസ് ജനറസ് എന്നുള്ളതാണോ എല്ലായിടത്തും ഗോഡ് ജനറസ് ആണോ, അല്ല. ലാസ്റ്റ് വന്ന ആൾക്കാരുടെ അടുത്താണ് ഗോഡ് ജനറസ് ആയത്. പക്ഷെ ഗോഡ് എല്ലാവരുടെ ഒരു കാര്യവും സെയിം ആണ്, എന്താണ്, ഗോഡ് ഈസ് ഫെയർ ടു ഓൾ പീപ്പിൾ. അതല്ലേ കറക്റ്റ് ആയി അവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവം എല്ലാവരുടെ ഫെയർ ആണ്. പക്ഷെ ദൈവം എല്ലാവരുടെ ജനറസ് ആണോ, അല്ല, ആണോ, ആണ്. ഗോഡ് ജനറസ് ആവുന്ന കുറച്ച് ആൾക്കാരുടെ അടുത്തേ യെസ്, അതെ. അന്നേരം ഗോഡ് എല്ലാവരുത്തും ഫെയർ ആണ്. ഇല്ലെങ്കിൽ വേറെ രീതി പറഞ്ഞ ബൈബിളിന്റെ ഒരു ലാംഗ്വേജ് പറഞ്ഞു കഴിഞ്ഞാൽ, ഗോഡ് ഈസ് ജസ്റ്റ്, ഗോഡ് ഈസ് ഗോഡ് ഡു ദ ജസ്റ്റിസ് ഫോർ എവ്രി വൺ അല്ലെ. ജസ്റ്റിസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഐ ഡിസേർവ് അല്ലെ, ഞാൻ ചെയ്യുന്നത് എനിക്ക്, ഐ ഡിസേർവ് സംതിങ് ആൻഡ് ദാറ്റ് ഈസ് ജസ്റ്റിസ് അല്ലെ. ചിലടത്ത് പറഞ്ഞില്ലേ, ചിലടത്ത് ജസ്റ്റിസ് കാണിച്ചില്ല, ഒരാൾ ഗോഡ് ഒരു ജഡ്ജ് ജസ്റ്റിസ് കാണിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആ വ്യക്തി എല്ലാവരുടെ ഒരേപോലെ ജസ്റ്റിസ് കാണിച്ചിരുന്നതാണ്. പക്ഷെ ഇവിടെ എന്താണ് ഗോഡ് പറയുന്നത്? ഐ എം ജസ്റ്റിസ്, ഐ എം ജസ്റ്റ് ഫോർ ഓൾ പീപ്പിൾ, എല്ലാ മനുഷ്യർക്കും ഞാൻ ജസ്റ്റിസ് ആണ് കാണിക്കുന്നത് അല്ലെ. ആദ്യം വന്ന ആൾക്കാരുടെ തൊട്ട് അവസാനം വന്ന ആൾക്കാരുടെ അടുത്ത് വരെയും ഗോഡ് ജസ്റ്റിസ് ആണ് കാണിച്ചത്. പക്ഷെ അവസാനത്ത് വന്ന ആൾക്കാരുടെ അടുത്ത് ഗോഡ് ജസ്റ്റ് മാത്രമല്ലായിരുന്നു, ഗോഡ് ഡിഡ് സംതിങ് മോർ, ജനറസ് ആയിരുന്നു. ജനറസ് എന്ന് പറഞ്ഞതിനേക്കാൾ കൂടുതൽ ജസ്റ്റിസിനോട് കൂടെ ചേർന്ന് പറയുന്ന ബൈബിൾ ഒരു ലാംഗ്വേജ് അറിയാം. ജസ്റ്റിസ് ആൻഡ്, ഓൺലൈനിലുള്ള ആർക്കെങ്കിലും പറയാം, ബൈബിൾ പറയുന്നുണ്ട് ജസ്റ്റിസ് ആൻഡ് സംതിങ് എൽസ്. ഗോഡിന്റെ രണ്ട് ക്യാരക്ടറിൽ ഒന്ന് ഗോഡ് ജസ്റ്റിസ് ആണ്, ജസ്റ്റ് ആണ്. ഗോഡ് ഷോസ് ജസ്റ്റിസ്, ഗോഡ് ഷോസ് ഗ്രേസ്, ഗോഡ് റൈച്ചസ് എന്നുള്ളതാണ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഗോഡ് കറക്റ്റ്, ഗോഡ് ഈസ് മേഴ്സിഫുൾ അല്ലെ, കറക്റ്റ് ആണ്, ഞാൻ പറയുന്നത് കറക്റ്റ് ആണ്. രണ്ട് ക്യാരക്ടർ ഉണ്ട് ഗോഡിന്, എന്തൊക്കെയാണ്? ഗോഡ് ഈസ് അൺറൈച്ചസ് ആണോ, ആണോ, ആണോ എന്ന് ഞാൻ ചോദിച്ചത്, അല്ല. ഗോഡ് ഈസ് റൈച്ചസ് ടു എവ്രി വൺ, ആർക്കും ഒരിക്കലും സ്വർഗത്തിൽ പോയിട്ട് പോവാ. ചിലരൊക്കെ പറയാറുണ്ട് നമ്മുടെ ചർച്ച, നമ്മളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറലി ചർച്ചിലുള്ള ആൾക്കാർ നമ്മളൊക്കെ പറയുന്നുണ്ട് ഗോഡ് ഈസ് നോട്ട് റൈച്ചസ്. ഗോഡ് ഈസ് നോട്ട് റൈച്ചസ് നമ്മൾ എപ്പോഴാണ് പറയുന്നത് അറിയുന്നത്? എപ്പോഴാണ് പറയുന്നത്? നമ്മൾ വേറൊരാളെ കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത് ഗോഡ് ഈസ് നോട്ട് റൈച്ചസ്. ഞാൻ ഐ ഡോണ്ട്, ഞാൻ എനിക്ക് ഡിസേർവ് ചെയ്യുന്ന അത്രയും ഗോഡ് തന്നിട്ടില്ല അല്ലെ. ഗോഡ് ഈസ് അൺറൈച്ചസ് നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയുന്നത് എനിക്ക് ഡിസേർവ് ചെയ്യുന്ന അത്രയും ഗോഡ് തന്നിട്ടില്ല മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തിട്ട്. പക്ഷെ ഗോഡ് ഈസ് റൈച്ചസ് ഫോർ എവ്രി വൺ, എല്ലാവർക്കും ഗോഡ് റൈച്ചസ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്തത്. പക്ഷെ ഗോഡ് ഈസ് മേഴ്സിഫുൾ ടു ഫ്യൂ അല്ലെ, എല്ലായിടത്തും ഗോഡ് മേഴ്സിഫുൾ അല്ല, കറക്റ്റ് ആണ്. ഗോഡ് എല്ലായിടത്തും മേഴ്സിഫുൾ ആണ്, ആണോ? അല്ല, ഇവിടെ എല്ലായിടത്തും മേഴ്സിഫുൾ ആയില്ല. ഗോഡ് ഇങ്ങനെ ജസ്റ്റിസ് എല്ലാവരുടെ കാണിക്കും, കുറച്ച് ആൾക്കാരുടെ മാത്രമേ ഗോഡ് മേഴ്സി കാണിക്കത്തുള്ളൂ. ഇതാണ് ഫസ്റ്റ് ഈ പാരബിളിൽ നിന്ന് ജീസസ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഇത് എല്ലാവരും മനസ്സിലാക്കണം. നിങ്ങളുടെ ലൈഫ് ലോങ് ഗോഡ് വിൽ ബി ജസ്റ്റ്, ഗോഡ് വിൽ ഗീവ് വാട്ട് യു ഡിസേർവ്, ഗോഡ് ഈസ്, ഗോഡ് ക്യാൻ ഗീവ് വാട്ട് യു ഡിസേർവ്. പക്ഷെ ചില ആൾക്കാരുടെ അടുത്ത് മാത്രമേ ഗോഡ് മേഴ്സി കാണിക്കത്തുള്ളൂ, എല്ലാവരുടെ മേഴ്സി കാണിക്കത്തില്ല. അത് ശരിയാണോ? ചില ആൾക്കാരുടെ അടുത്ത് മേഴ്സിസ് മേഴ്സി കാണിക്കുന്നു, എല്ലാവരുടെയും ജസ്റ്റിസ് കാണിക്കുന്നു, ശരിയാണോ? ആ ശരിയല്ല, എല്ലാവരുടെ മേഴ്സി കാണിക്കണം അല്ല, എല്ലാവരുടെ മേഴ്സി കാണിക്കേണ്ട കാര്യമുണ്ടോ? കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയും, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ ലാൻഡ് ഓണർ പറയുന്നുണ്ട്, എന്റെ കയ്യിൽ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്യാൻ എനിക്ക് പറ്റുമെന്ന് പറഞ്ഞു. പൈസ ആരുടെയാണ്? പൈസ ലാൻഡ് ഓണറിയാണ്. പൈസ ഒരാൾ ജോലി ചെയ്താൽ അയാൾക്ക് വേണ്ടിയത് കൊടുക്കുക എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ മേഴ്സി കൂടുതൽ കൊടുക്കണമെന്ന് പറയുന്നത് എന്താണ്? അയാളുടെ തീരുമാനമാണ്. ഇന്നേരം എന്താ ഗോഡ് ഇവിടെ പറയുന്നത് അറിയാം? ലോകത്തിലുള്ള എല്ലാവരും ജസ്റ്റിസ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഗോഡ് വിൽ ഡു ജസ്റ്റ് ഫോർ എവരി വൺ. പക്ഷെ ചിലടത്ത് മാത്രം ഗോഡ് അവർ ഡിസേർവ് ചെയ്യാത്ത ഒരു കാര്യമാണ് മേഴ്സി. ഞാൻ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എനിക്ക് എവരി വൺ ഡിസേർവ് ജസ്റ്റിസ്. വാട്ട് വി ഡിസേർവ് ഇസ് ജസ്റ്റിസ് ആൻഡ് വാട്ട് ഇസ് മേഴ്സി, വാട്ട് വി ഡോണ്ട് ഡിസേർവ് ഇസ് മേഴ്സി. കറക്റ്റ് അല്ലേ ഞാൻ പറയുന്നത്? കറക്റ്റ് ആണോ അല്ലേ? നിങ്ങൾക്ക് അല്ലെങ്കിൽ പറയാം. കറക്റ്റ് ആണോ ഞാൻ പറയുന്നത്? ദെൻ ഗോഡ് വിൽ നോട്ട് ഡു മേഴ്സി ടു എവരിബഡി ആൻഡ് ഗോഡ് ഈസ് നോട്ട് ഒബ്ലിക് ടു ഡു മേഴ്സി. ദൈവം എല്ലായിടത്തും മേഴ്സി കാണിക്കാൻ ജയിച്ചത് ദൈവത്തിന്, ദൈവത്തിന്റെ താർത്ഥം പറയാൻ ഒക്കത്തില്ല, എല്ലായിടത്തും മേഴ്സി കാണിക്കണമെന്ന്. ദൈവം ചിലയിടത്ത് മാത്രമേ മേഴ്സി കാണിക്കുന്നുള്ളൂ, അതാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് മേഴ്സി കാണിക്കുന്നത് ആ മേഴ്സി കാണിക്കുന്ന ആളുടെ അധികാരത്തിൽ അയാൾക്ക് ഇഷ്ടമുള്ളത് മാത്രം മേഴ്സി കാണിക്കണം. ജസ്റ്റിസ് എല്ലാവരും കാണിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റും, പക്ഷെ മേഴ്സി എല്ലാവരും കാണിക്കണമെന്ന് ഗോഡിന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഗോഡിന് ഇഷ്ടമുള്ളവരത്ത് മാത്രമേ ഗോഡ് മേഴ്സി കാണിക്കൂ. കറക്റ്റ് ആണോ? ഗോഡ് ഷോസ് മേഴ്സി ഉള്ളി ടു ദോസ് ഹും ഡി ഹോം ഹി വാണ്ട് ടു ബി ഗിവ് മേഴ്സി. എവിടെയാണോ പറയുന്നത്, അറിയാം, അങ്ങനെ വാക്യം ഉണ്ട്, അറിയാം. ഇവിടെ എനിക്ക് ഇഷ്ടമുള്ളവരത്ത് ഞാൻ മേഴ്സി കാണിക്കുന്നു എന്ന് പറയുന്നു, എവിടെ നിന്നറിയാം? അറിയാമോ? ആർക്കെങ്കിലും അറിയാമോ അങ്ങനെ ഒരു വാക്യം? ഞാൻ ഇഷ്ടമുള്ളവർക്ക് മാത്രമേ മേഴ്സി കാണിക്കത്തുള്ളൂ എന്നുള്ളത് ഓൺലൈനിലുള്ള ആർക്കെങ്കിലും അറിയാമോ? ഓക്കെ, അതൊക്കെ ഇപ്പൊ ഇനി ഞാൻ വേറെ ആൾക്കാരുടെ ചോദിച്ചാലും എല്ലാം പറയാൻ പറ്റത്തില്ല. റോമൻസിലാണ് ഇത് പറയുന്നത്. റോമൻസ് ചാപ്റ്റർ 9:15 എന്ന് വായിക്കാൻ പറ്റും. ഓക്കെ, അവിടെ പറഞ്ഞിരിക്കുകയാണ് വേഴ്സ് 15. ആരെങ്കിലും ഓൺലൈനിലുള്ള ആരെങ്കിലും എടുത്തോ? റോമൻസ് ചാപ്റ്റർ 9:15 വായിക്കാമോ?
For he said to Moses, I will have mercy on anyone I wish,
ഓക്കെ ഐ വിൽ ഹാവ് ഓൺ എനി വൺ ഐ വിഷ് അങ്ങനെയാ പറഞ്ഞേക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ളവരെന്നേ ഞാൻ മേഴ്സി കാണിക്കുന്നുള്ളൂ. അവരടുത്ത് മേഴ്സി കാണിക്കാൻ എനിക്ക് അധികാരമുണ്ട്. അന്നേരം അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ ചോദിച്ചാൽ ശരിയാണ്. കാരണം എല്ലാം എനിക്ക് ഇഷ്ടമുള്ളവരത്തെ ഞാൻ ജസ്റ്റിസ് കാണിക്കത്തുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. കാരണം ജസ്റ്റിസ് ഒരാൾ ഡിസേർവ് ചെയ്യുന്നതാണ്, മേഴ്സി ഒരാൾ ഡിസേർവ് ചെയ്യാത്തതാണ്. അന്നേരം ഗോഡ് ചിലർക്ക് മാത്രം ഡിസേർവ് ചെയ്യാത്ത മേഴ്സി കൊടുക്കുന്നു. കറക്റ്റാണ് ഞാൻ പറഞ്ഞത്. വാട്ട് വി ഡിസേർവ്? ജോയൽ, എന്താണ് നമ്മൾ ഡിസേർവ് ചെയ്യുന്നത്? വി ഡിസേർവ് മേഴ്സി ഓർ ജസ്റ്റിസ്? ജോയൽ ഓൺലൈൻ ഉണ്ടോ?
എന്താ
നമ്മൾ മേഴ്സിയാണ് ഡിസേർവ് ചെയ്യുന്നതാണ് ആണോ? അങ്ങനെ മേഴ്സി ആരെങ്കിലും ഡിസേർവ് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ഞാനൊരു ഒരാളെ കൊന്നു, ഒരാളെ കൊന്നിട്ട് ഞാൻ കോർട്ടിൽ പോവാണ്, ഞാൻ ഡിസേർവ് ചെയ്യുന്നത് എന്താണ്? ജസ്റ്റിസ് ആണോ മേഴ്സി ആണോ ഞാൻ ഡിസേർവ് ചെയ്യുന്നത്? ഞാൻ ആഗ്രഹിക്കുന്ന വേണ്ടത്, ഞാൻ എനിക്ക് എനിക്ക് വേണമെന്ന് എനിക്ക് തോന്നുന്നല്ല, ഞാൻ ഡിസേർവ് ചെയ്യുന്ന ഞാൻ ചോദിക്കുന്നത്. അതെ, ഞാൻ ചോദിച്ചത് എന്താണ്? ഡിസേർവ് ചെയ്യുന്ന എന്താണെന്നല്ലേ ചോദിച്ചേ. ലോകത്ത് ആരെങ്കിലും ജസ്റ്റ് മേഴ്സി ഡിസേർവ് ചെയ്യുന്നുണ്ടോ? ഇല്ല, മേഴ്സി ആരും ഡിസേർവ് ചെയ്യുന്നില്ല. മേഴ്സി ഡിസേർവ് ചെയ്യാത്തതാണ്. ഓക്കെ, സോ ഗോഡ് വിൽ ഷോ മേഴ്സി ഓൺലി ടു ഹൂം ഹി വിഷ്. കറക്റ്റ് ആണോ ഞാൻ പറഞ്ഞത് ജോയൽ? ചച്ചു കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. നമ്മളെല്ലാവരും എന്ത് ഡിസേർവ് ചെയ്യുന്നു? ജസ്റ്റിസ് ഡിസേർവ് ചെയ്യുന്നു. വി ഡോണ്ട് ഡിസേർവ് മേഴ്സി. ജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞതുപോലെ ഒരു ദിവസത്തെ നമ്മൾ ചെയ്തതിന്റെ എല്ലാം വേജസ്സാണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണേ. ഓക്കെ, നമ്മൾ ഗോഡ് നമ്മൾ ഡിസേർവ് ചെയ്ത ജസ്റ്റിസ് നമുക്ക് തന്നാൽ നമ്മൾ എവിടെ പോകും? ഓൺലൈനിലുള്ള ആർക്കെങ്കിലും പറയാം. എഡ്വിന, വേർ വി വിൽ ഗോ? നമ്മൾ ഗോഡ് നമുക്ക് ഡിസേർവ് ചെയ്യുന്ന ആ ജസ്റ്റിസ് നമുക്ക് തന്നാൽ വേർ വി വിൽ ഗോ? ഹെവൻലി പോകും. ഓക്കെ, കറക്റ്റ് ആണ്. നിങ്ങൾ എന്ത് പറയുന്നത്? ജോയൽ എന്ത് പറയുന്നേ? നമ്മൾ ഡിസേർവ് ചെയ്യുന്ന ജസ്റ്റിസ് ഗോഡ് തന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോകും? ചച്ചു, ഹെല്ലി പോകും. എവിടെ അങ്ങനെ പറയുന്നേ? അങ്ങനെ വാക്യമുണ്ടോ?
നമ്മൾ ഡിസേർവ് ചെയ്യുന്ന ഹെല്ലാണ്.
ഹെല്ലാണ്. എവിടെ അത് പറയുന്നേ? റോമൻസ് 6:23 എന്താ പറയുന്നേ? ആ, അത് വേജസ് ആണ്. വേജസ് എപ്പോഴും എന്താണ്? ഡെത്ത് ആണ്. വി ഡിസേർവ് ഡെത്ത് ആസ് എ ജസ്റ്റിസ് ഗോഡ്. വി ഡിസേർവ് ഡെത്ത് അല്ലേ? അന്നേരം നമുക്ക് എല്ലാവർക്കും ഗോഡ് ജസ്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എവിടെ പോകും? ചച്ചു, ഹെല്ലി പോകും. ഹെൽ വി ഡിസേർവ്. നമ്മൾ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഒരു സംശയം ഉണ്ടോ ഞാൻ ഹെല് ഡിസേർവ് ചെയ്യുന്നില്ല എന്ന്? ഉണ്ടോ? ഓൺലൈനിലുള്ള ആർക്കെങ്കിലും ഉണ്ടോ സംശയം? ഉണ്ടെങ്കിൽ പറഞ്ഞോ. ഞാൻ പറയാം, നിങ്ങൾക്ക് ഉള്ള സംശയം നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് പറയാം. സാമിന് തോന്നുന്നുണ്ടോ ഞാൻ ഹെല് പോകാൻ ഡിസേർവ് ചെയ്യുന്നില്ല എന്ന്? ഡിസേർവ് ചെയ്യുന്ന ഹെല്ലാണെന്ന് സമ്മതിച്ചോ? ആണോ? ഉറപ്പാണോ? ഉറപ്പാണ്. ഡിസേർവ് ചെയ്യുന്ന എവിടെ പോകാനാണ്? ഹെല്ലി പോകാനാണ്. അത് സ്വർഗത്തിൽ പോകാൻ ഡിസേർവ് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ആർക്കെങ്കിലും ഓൺലൈനിൽ ഉള്ള ആർക്കെങ്കിലും സ്വർഗത്തിൽ പോകാൻ ഡിസേർവ് ചെയ്യുന്നവരുണ്ടോ? ദൈവം, ഓക്കെ, നിങ്ങളുടെ ഒരു പെർഫോമൻസ് ഒക്കെ നോക്കിയിട്ട് ദൈവം ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എവിടെ പോകും? എവിടെ പോകും? എഡ്വിനെ എവിടെ പോകുമെന്ന് പറഞ്ഞേ? സ്വർഗത്തിൽ പോകുന്ന പറഞ്ഞു, അങ്ങനെയാണോ? അറിയത്തില്ല. അറിയത്തില്ല. അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇനി അഡ്വിനെ കൂട്ട് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാരാ ദൈവം നിങ്ങളുടെ എല്ലാ സ്വഭാവം എല്ലാത്തിനും ഡിസേർവ് ചെയ്യുന്ന ഒരു സമ്മാനം തരാൻ തീരുമാനിച്ചു. എന്നാൽ നിങ്ങളെയോ നല്ല കുട്ടികൾ നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുവന്ന് ഇരിക്കുന്നു. ഇപ്പൊ അഡ്വിനേക്ക് അറിയത്തില്ല, ചിലർക്ക് ഉറപ്പാണ് വെല്ലു പോകുന്നത്. അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? എല്ലാവർക്കും അറിയാം, ബാക്കിയുള്ളവർക്ക് എല്ലാം അറിയാം. നേരെ നമ്മൾ ഡിസേർവ് ചെയ്യുന്ന ഹെല്ലാണെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഗോഡ് എന്ത് കാണിക്കണം നമ്മുടെ അടുത്ത്? ഗോഡ് ഷുഡ് ഷോ മേഴ്സി. കറക്റ്റ് ആണോ? അവിടെയാണ് പ്രശ്നം. നേരം ഗോഡ് ആരുടെത്താണ് മേഴ്സി കാണിക്കുന്നത്? ഗോഡിന് ഇഷ്ടമുള്ള ആൾക്കാരെ മേഴ്സി ആണ് അല്ലേ? കറക്റ്റ് അല്ലേ? അങ്ങനല്ലേ റോമൻസി പറഞ്ഞേക്കുന്നത്? നേരം ഗോഡ് എന്ത് ചെയ്യുന്നത്? ഗോഡ് ഒരു ഒരു ചീട്ട് പോലെ കുറെ ആൾ കുറെ ആൾക്കാരെ ഒരു ചീട്ടിൻ്റെ അകത്തുനിന്ന് ഓക്കെ ഇവനെ മേഴ്സി കാണിക്കുക, ഇവനെ മേഴ്സി കാണിക്കുക എന്ന് പറഞ്ഞ് കുറെ ആൾക്കാരെ ചൂസ് ചെയ്യണം, അങ്ങനെയാണോ ബാക്കിയുള്ളവരെ എല്ലാം നിരത്തി വിടും, അങ്ങനെയാണോ കോഡ് ചെയ്യുന്നത്? പിന്നെങ്ങനെ കോഡ് ചെയ്യുന്നത്? പിന്നെ എല്ലാരും അങ്ങ് സ്വർഗത്തിൽ കൊണ്ടുവന്നു, എല്ലാരും അങ്ങ് സ്വർഗത്തിൽ കൊണ്ടുവന്ന് തീരുമാനിക്കുന്നു. അങ്ങനെയാണോ? അങ്ങനെ ദൈവത്തിന്റെ അടുത്ത് റിപ്പൻറ് ചെയ്യുന്ന ആൾക്കാര് ഗോഡ് മേഴ്സി കാണിക്കാന്നാണോ പറയുന്നത്? ആ
കറക്റ്റ്.
ഞാനതിനൊരു സിമ്പിളായിട്ട് പറയാം, ഞാൻ ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയാം സിമ്പിളായിട്ട്. അല്ല ഫെയർ ആണെങ്കിൽ നല്ലൊരു സ്വാഭാവിക അറിയത്തില്ല. നേരം ഗോഡ് ചിലർത്ത് മാത്രമേ മേഴ്സി കാണിക്കത്തുള്ളൂ, അത് ഗോഡ് ക്ലിയർ ആയിട്ട് പറഞ്ഞു. എല്ലായിടത്തും ഗോഡ് മേഴ്സി കാണിക്കത്തില്ല, ഇറ്റ്സ് ക്ലിയർ. എല്ലായിടത്തും ഗോഡ് മേഴ്സി,
ഏത് ടൈപ്പ് ആൾക്കാരുടെ മേഴ്സി കാണിക്കുന്നത്?
ആ അതാണ് ഞാൻ പറയാൻ വരുന്നത്, അതാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചോദിച്ചത്. നേരം ഗോഡ് എല്ലാവരുത്തും മേഴ്സി കാണിക്കത്തില്ല, ഉറപ്പാണ്. ഗോഡ് എല്ലായിടത്തും മേഴ്സി കാണിക്കുമെങ്കിൽ ലോകത്തുള്ള എല്ലാ ആൾക്കാരും ഡയറക്ട്ലി സ്വർഗത്തിൽ പോയനെ. ഗോഡ് എല്ലാ ആൾക്കാരത്തും മേഴ്സി കാണിക്കില്ല, അത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഗോഡ് എല്ലാവരുടെയും ജസ്റ്റിസ് കാണിക്കും, അതുകൊണ്ട് ഗോഡ് എല്ലാവരെയും നരകത്തിൽ വിടാനായിട്ട് ഗോഡ് ഈസ് റൈറ്റ്. എല്ലാ ആൾക്കാരും നരകത്തിൽ പോയാലും ഗോഡ് ഈസ് റൈച്ചസ്. ബട്ട് ചില ആൾക്കാർ സ്വർഗത്തിൽ പോകുന്നതിന്റെ കാര്യം ഗോഡിന്റെ മേഴ്സിയാണ് അല്ലേ? അന്നേരം ഗോഡ് ചില ആൾക്കാരുടെ മേഴ്സി, എങ്ങനെയുള്ള ആൾക്കാരുടെയാണ് ഗോഡ് മേഴ്സി കാണിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഗോഡിന്റെ അടുത്ത് മേഴ്സിക്ക് വേണ്ടി ചോദിക്കുന്ന ആൾക്കാരുടെ ഗോഡ് മേഴ്സി കാണിക്കും. കറക്റ്റാണോ? ആണോ? ആസ്ക് ഫോർ മേഴ്സി, ഗോഡ് വിൽ ഹാവ് മേഴ്സി. ഗോഡ് അവിടെ പറയാണ് എനിക്ക് ഇഷ്ടമുള്ളവരത്തെ മേഴ്സി കാണിക്കത്തുള്ളൂ എന്ന് പറയും. ആരാണ് ആ ഇഷ്ടമുള്ളത്? ജോസു ആസ്ക് മേഴ്സി, ഗോഡ് വിൽ ഷോ മേഴ്സി. ആണോ? അങ്ങനെയാണോ? അങ്ങനെയാണോ? ഓൺലൈനിലുള്ളവരത്ത് പറയാം, അങ്ങനെയാണോ? ഗോഡ് മേഴ്സി ചോദിക്കുന്നവരത്താണോ മേഴ്സി കാണിക്കുന്നത്? എല്ലായിടത്തും ഗോഡ് മേഴ്സി ഇപ്പോഴല്ല. ആണോ? ആണ്. അങ്ങനെ മേഴ്സിക്ക് വേണ്ടി ചോദിച്ച ഒരാളുടെ പേര് പറയാം, ആരാണ് അങ്ങനെ ചോദിച്ചേ? ഓൺലൈനിലുള്ള ഒരാൾ ആൾക്കാരെല്ലാം പറയാമോ? Who is the person who asks for mercy? Param.
Peter.
Peter needed mercy. Correct. 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 Mercy. In English, I asked mercy to you. Who is it? Who is it? Who is it? ഡെപ്റ്റോയൊരാളും മേഴ്സിക്ക് വേണ്ടി ചോദിച്ചു. കറക്റ്റ്. വേറൊരാളും മേഴ്സിക്ക് വേണ്ടി ചോദിച്ചു, അറിയാമോ ആരാ? ഏത് സിനിമ? ആ രണ്ടാൾക്കാര് പ്രാർത്ഥിക്കാൻ പോയതിൽ ഒരാള് പറഞ്ഞു, ഗോഡ് ബി മേഴ്സിഫുൾ ടു മീ ദ സിന്നർ എന്ന് പറഞ്ഞു. ആരാണെന്നറിയാമോ? ആരാന്നറിയാമോ? ഓൺലൈനിലുള്ളവർക്ക് വായിച്ചിട്ടുണ്ടോ? വേറൊരു പാരബിളാണ്. എവിടാണത് എഴുതിയേക്കുന്നത്? ലൂക്ക് ചാപ്റ്റർ 18 അല്ലേ? ലൂക്ക് ചാപ്റ്റർ 18 എന്താ പറയുന്നേ? 18 ലാസ്റ്റ് ആയിട്ട് പറയുന്ന ഒരു പ്രാർത്ഥന. അയാൾ ഒരാളൊരു വലിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചു, ഒരാൾ ഒരൊറ്റ വരി പ്രാർത്ഥന പ്രാർത്ഥിച്ചു അല്ലേ? ഒരു ഈ ഗോഡ് കേൾക്കുന്ന എത്ര വലിയ പ്രാർത്ഥനയാണോ ചെറിയ പ്രാർത്ഥനയാണോ? ആ രണ്ടും കേൾക്കും, രണ്ടും കേൾക്കും. കേൾക്കാനൊന്നും ചോദിക്കേണ്ട ചെവിയുന്നു. പക്ഷെ ഗോഡ് ഇതിന് ആൻസർ ചെയ്തേ ഒറ്റ വല്ല പ്രാർത്ഥന പ്രാർത്ഥിച്ചു. എന്തായാലും പ്രാർത്ഥിച്ചേ അറിയാമോ? ഗോഡ് ബി മേഴ്സിഫുൾ ടു മീ ദ സിനർ. ആൻസർ എന്തുവാ പറഞ്ഞേ? ഐ ടെൽ യു, ദ മാൻ വെന്റ് ടു ഹിസ് ഹൗസ് ജസ്റ്റിഫൈഡ്. ഇപ്പൊ ക്ലിയർ ആണോ? നിങ്ങൾക്ക് അറിയാമോ ആരുടെത്താണ് ഗോഡ് മേഴ്സി കാണിക്കുന്നത്? ആരുടെത്താണ് ഗോഡ് മേഴ്സി കാണിക്കുന്നത്? ഓൺലി ദോസ് പീപ്പിൾ accept their sinners and ask for mercy. Okay? അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയാം, ഞാനിപ്പോ ഞാൻ ഈ ചോദിക്കുന്ന ഞാൻ എന്റെ ക്ലാസ്സുകളിൽ ഒന്നും ഞാൻ ആരുടെ പേഴ്സണലായിട്ട് ചോദിക്കാറില്ല. പക്ഷെ നിങ്ങൾക്കറിയാം, ഡിഡ് യു എവർ ഇൻ യുവർ ലൈഫ് ഈ സിന്നറിന്റെ കൂട്ടും ഗോഡിന്റെ അടുത്ത് ഗോഡ് ബി മേഴ്സിഫുൾ ടു മീ ദ സിന്നർ എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഓക്കെ, നിങ്ങളിത് വേണമെങ്കിൽ നിങ്ങൾ എഴുതോ, നിങ്ങളെല്ലാവരും ഭാവികളാണ്, നിങ്ങൾ ഏറ്റു പറയണമെന്ന് പറഞ്ഞിട്ട് പറയുന്നല്ല, നിങ്ങൾ തന്നെ സ്വയമായിട്ട് ഐ ആം ദ സിന്നർ, ഗോഡ് ബി മേഴ്സിഫുൾ ടു മീ എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഗോഡ് ചെയ്യുന്നത്? യു വിൽ ബി അവിടെ നിന്ന് എഴുതിയിരുന്നത്, ഹി ഈസ് ജസ്റ്റിഫൈഡ് അല്ലെ, ഹി റിസീവ് മേഴ്സി. അതാണ് ഇവിടെ പാരബിൾ. എന്നിട്ട് പാരബിൾ, എന്നിട്ട് ആ പാരബിളിൽ കൂടി ജോ പറയുന്നത് എന്താണെന്നറിയാം? ഫസ്റ്റ് പാരബിളിൽ കൂടി പറഞ്ഞു, ഇവിടെയും രണ്ട് കൂട്ടർ ആൾക്കാരുണ്ട്. ഒരു കൂട്ടര് പറയാണ് യു ഡിസേർവ് സംതിങ്, അവരെന്താണ് അവർ പറയുന്നത്? ഞങ്ങൾ ഡിസേർവ് ചെയ്യുന്ന അത്രയും പോലും ഗോഡ് ഞങ്ങൾക്ക് തന്നിട്ടില്ല. അന്നേരം ഗോഡ് പറയാണ് യു ഡിസേർവ് ആക്ച്വലി ഹെൽ, ഡിസേർവ് ചെയ്യുന്ന ഹെല്ലാണ്. പക്ഷെ ചില ആൾക്കാരുടെ അടുത്ത് ഗോഡ് കൂടുതൽ കളിക്കുകയാണ്. അവിടെ ആ ലാസ്റ്റ് വന്ന ആൾക്കാർ ചോദിച്ചോ ഒന്നും പറയുന്നില്ല, പക്ഷെ വേറൊരു പാരബിളിൽ കൂടി വരുന്നു, നമുക്കത് മനസ്സിലാവും. ഇങ്ങനെ സോ ചില ആൾക്കാർ സ്വർഗത്തിൽ പോകുന്നൊരു കാര്യം എന്താ? കുറച്ച് നല്ല ആൾക്കാരായതുകൊണ്ടാണ്, നല്ല പോലെ വർക്ക് ചെയ്യാവുന്ന ആൾക്കാരായതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ചില ആൾക്കാർ സ്വർഗത്തിൽ പോകും? അറിയില്ല, ചില നേരം പറഞ്ഞിട്ട് മനുഷ്യ
എന്തിനാണ്
ഗോഡ് മേഴ്സി കാണിച്ചുകൊണ്ട് മാത്രമാണ്? വൈ ഗോഡ് ഷോഡ് മേഴ്സി? അവര് മേഴ്സിക്ക് വേണ്ടിയിട്ട് അപേക്ഷിച്ചുകൊണ്ട് മാത്രം. സോ എവ്രി വൺ ആസ്ക് ഫോർ മേഴ്സി. ഒരാൾ മേഴ്സിക്ക് വേണ്ടി അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഗോഡ് പറയും ഓക്കെ ഞാൻ നിന്നെ മേഴ്സി കാണിക്കത്തില്ലെന്ന് പറയും. ഇല്ല, ഗോഡ് അവരുടെ അടുത്ത് മേഴ്സി കാണിച്ചു. ഓക്കെ, സോ വിൽ ഡിസ്കസ് അവിടെ വേറൊരു പാരബിൾ അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യും. പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലേ? ഞാൻ പറഞ്ഞ എന്തെങ്കിലും സംശയം ഉണ്ടോ ആൾക്കാർക്ക്? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിച്ചു. ഞാൻ ഈ പറഞ്ഞതുപോലെ ഗോഡ് ജസ്റ്റ് ആണോ? ചില ആൾക്കാരെയൊക്കെ നരകത്തിൽ വിടുന്നു, ചില ആൾക്കാരെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നു, ചില ആൾക്കാർക്ക് മേഴ്സി കാണിക്കുന്നു, ചില ആൾക്കാർക്ക് മേഴ്സി കാണിക്കുന്നില്ല. ഈസ് ഇറ്റ് റൈറ്റ്? അത് കറക്റ്റ് ആണോ? ഗോഡ് എല്ലാവർക്കും മേഴ്സി കാണിക്കേണ്ടതാണോ? ആണോ? നോ, ഗോഡ് എല്ലാവർക്കും മേഴ്സി കാണിക്കാൻ ഗോഡ് ഗോഡിന് ഗോഡ് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഗോഡ് ഈസ് ജസ്റ്റ്, ഗോഡ് ഈസ് ജസ്റ്റ്, ഗോഡ് ഡു ജസ്റ്റിസ് ടു എവരി വൺ. ഗോഡ് വിൽ ഷോ മേഴ്സി ടു സം, ഓൺലി ടു ഫ്യൂ. ആരുടെ അടുത്താണ് കാണിക്കുന്നത്? ദോസ് ഹു ആസ്ക് ഫോർ മേഴ്സി. ദോസ് ഹു സേ ദാറ്റ് ഐ ഡോണ്ട് ഡിസേർവ് മേഴ്സി, ഐ ഡിസേർവ് ജഡ്ജ്മെന്റ്, ഐ ഡിസേർവ് ഹെൽപ്പ്, ബട്ട് ബി മേഴ്സിഫുൾ ടു മീ എന്ന് പറയുന്ന ആൾക്കാർ. കറക്റ്റ് ആണ് ഞാൻ പറഞ്ഞത്. സോ നിങ്ങൾ ചോദിച്ചു നോക്കുക, നിങ്ങൾ അങ്ങനെ ഗോഡിന്റെ അടുത്ത് മേഴ്സിക്ക് വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗോഡ് വിൽ ജസ്റ്റിഫൈ യു. ചോദിച്ചില്ലെങ്കിലും ഗോഡ് നിങ്ങൾക്ക് തരാനുള്ളത് തരും. ഗോഡ് ജസ്റ്റിസ് കാണിക്കുന്നുണ്ട്. ഗോഡ് നെവർ വിൽ ഡു അൺജസ്റ്റിസ് ടു എനിവൺ. ഓക്കെ ഓക്കെ, സോ വിൽ ക്ലോസ് ഇൻ പ്രയർ. ആർക്കെങ്കിലും പ്രാർത്ഥിക്കാം? ജോയൽ പ്രാർത്ഥിച്ചു. തെച്ചു
that's right.